السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹ്മാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇത്തരത്തിലുള്ള ദീനിന്റെ മജ്ലിസുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വളരെ മഹത്തരമായ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാതെ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ, ഇന്ന് ഈ ഒരു മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം ഫിഖ്ഹുൽ മസാലിഹി വൽ മഫാസിദ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ പൂർണമായ നീതിയുടെയും അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെതുമാണ്. അതിൽ അനീതിയുടെ ഒരംശം പോലുമില്ല. അതിൽ അക്രമത്തിന്റെ ഒരു തരി പോലും അതിൽ കാണാൻ സാധിക്കുകയില്ല. അതിൽ മുഴുവനും നന്മയാണ്. അത് പഠിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് ഇബാദത്തുകളുടെ കാര്യമാകട്ടെ, മറ്റുള്ള ജീവികളോടുള്ള ഇടപാടുകളാകട്ടെ, എന്തിനധികം അള്ളാഹു തആല പഠിച്ചിട്ടുള്ള ചെറു മത്സ്യങ്ങളോ അല്ലെങ്കിൽ അതേപോലെയുള്ള മൃഗങ്ങളോ ആകട്ടെ, അള്ളാഹു തആല അവരോടെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് വേണ്ട നിയമ സംവിധാനങ്ങൾ നിശ്ചയിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ദീൻ വന്നിരിക്കുന്നത് പൂർണമായ മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മഫ്സദത്ത് അതുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനാണ് ദീനിൽ വന്നിട്ടുള്ളത്. ദീനിന്റെ നിയമങ്ങളിലോ അതിൽ കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ ഇടപാടുകളിലോ ആളുകളോട് പെരുമാറുന്ന രീതിയിലോ ഒരു തരത്തിലുള്ള മഫ്സദത്തും ദീനുൽ ഇസ്ലാമിൽ ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ പൂർണമായ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന സ്വന്തമായിട്ടുള്ള മനുഷ്യരാകട്ടെ, അവർ ഇടപെടുന്ന അവരോടൊപ്പമുള്ള സാമൂഹിക ജീവികളാകട്ടെ, ഞാൻ പറഞ്ഞതുപോലെ കേവലം ചെറിയ നമ്മൾ തിരിച്ചറിയാൻ പോലും നമ്മൾ സാധിക്കാത്ത വിധമുള്ള ചെറിയ ചെറിയ ജീവികളാകട്ടെ, അള്ളാഹു തആല അവർക്കെല്ലാവർക്കും മസ്ലഹത്തുള്ള ഒരു തരത്തിലുള്ള മഫ്സദത്തും ഇല്ലാത്ത രീതിയിലാണ് ഈ ദീനുൽ ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ദീനിന്റെ മസ്ലഹത്തുകളും മഫ്സദത്തുകളെ കുറിച്ചും അത് കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും മേൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്താണ് മസ്ലഹത്ത്, എന്താണ് മഫ്സദത്ത്, ഇൻഷാല്ലാ നമ്മൾ പറയും. ആ വാക്കിൽ നിന്നും നമുക്കൊറ്റ വാക്കിൽ അത് പറയാനൊരു പ്രയാസമുണ്ട്. നമ്മൾ ഇതിന്റെ വിഷയത്തിന്റെ ഹെഡിങ് പറയുന്ന സമയത്ത് അതിനെന്താണ് ഒരു തർജ്ജിമ കൊടുക്കുക എന്ന് പലപ്പോഴും ആലോചിച്ചപ്പോൾ ഒരൊറ്റ വാക്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ എന്താണ് മസ്ലഹത്ത് എന്നുള്ളതിന് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു കേവലം ഒരു തർജ്ജിമയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്താണ് മഫ്സദത്ത് എന്നതിനും ഒരുപാട് നിർവചനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മസ്ലഹത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ നന്മകളാണ് അതിലുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും അറിയാം. പലപ്പോഴും നമ്മുടെയൊക്കെ ഭാഷ അറബി അല്ല എങ്കിലും നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു വാക്ക് തന്നെയാണ് മസ്ലഹത്ത് എന്നുള്ളത് അറിയാം. ഫസാദ്, ഫിത്ന, മഫ്സദത്ത് ഇതൊക്കെയും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഖൈർ, നന്മ, അതാണ് മസ്ലഹത്ത് എന്ന് പറയുന്നതിന്റെ ഭാഷാർത്ഥം. അതുപോലെ ഷർറ്, തിന്മ അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകുന്നത് എന്നതാണ് മഫ്സദത്ത് എന്നതിന്റെ അർത്ഥം. ദീനുൽ ഇസ്ലാമിൽ നമ്മൾ വിവരം പഠിക്കുമ്പോഴും ഇൽമു പഠിക്കുമ്പോഴും ഇത് പരിഗണിക്കേണ്ടതുണ്ട്. ഒരാള് ഒരുപാട് ഖുത്ബകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും പല രൂപത്തിലുള്ള ഇൽമു നമ്മൾ നേടിയാൽ പോലും അതിന്റെ മസ്ലഹത്തിന്റെ വിഷയവും മഫ്സദത്തിന്റെ വിഷയവും ഒരാൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അതുപോലെ തന്നെ താൻ ജീവിക്കുന്ന സമൂഹത്തിലും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതര മതസ്ഥർ ജീവിക്കുന്ന ഇടങ്ങളിലാകുമ്പോഴാകട്ടെ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ സലഫിയത്ത് മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന, ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിഖുൽ മഫാസിദി അല്ലെങ്കിൽ ഫിഖുൽ മസാലിഹി വൽ മഫാസിദ് എന്ന് പറയുന്ന വിഷയം പഠിക്കൽ വളരെ അനിവാര്യമാണ്. ഇൻഷാല്ലാ അത് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അതല്ലാതെ ഞാൻ പറയുന്നത് ഖൈറാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഹക്കാണ് അത് ഞാൻ ഒരാളെയും ഭയപ്പെടുകയില്ല, അത് ഞാൻ തുറന്നു പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഹക്കാകുന്നിടത്തോളം കാലം എനിക്ക് ആരെയും അതിന്റെ പരിണിത ഫലങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഹക്കാണ്, ഞാൻ ചെയ്യുന്നത് ഹക്കാണ് എങ്കിൽ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ചില ആളുകൾ അവർ പഠിക്കുന്ന ആവേശത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്ന തലത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഫിഖ്ഹിൽ, അതോ ഫിഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഫഹ്മാണ്, മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയ, അലംഭാവം കാണിക്കുന്ന ആളുകളുടെ ഉദാഹരണമാണ്. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മസ്ലഹത്ത് മഫ്സദത്ത് എന്നുള്ള കാര്യം അവർ പലപ്പോഴും അവർക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ ദീനുമായി അവരുടെ ദുനിയാവ് ഏറ്റുമുട്ടുന്ന സമയത്ത് പല ഹറാമുകളെയും എളുപ്പമാക്കാനും അവർ ഈ വിഷയം ഉപയോഗിക്കാറുണ്ട്. മസ്ലഹത്ത് എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് അള്ളാഹു തആല ഹറാമാക്കിയ പല ഇടപാടുകളും അവർ ഹലാലാക്കുന്നത് ആക്കാൻ സാധിക്കും. കാലഘട്ടത്തിന്റെ പേര് പറഞ്ഞ്, സാഹചര്യത്തിന്റെ പേര് പറഞ്ഞ്, അങ്ങനെ പലപ്പോഴും മസ്ലഹത്ത് എന്നുള്ള വാക്ക് എന്ത് ചെയ്യും, അവരത് ഹലാലിനെ ഹറാമിനെ ഹലാലാക്കാൻ അത് ഉപയോഗിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ടായിട്ട് ഇരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പലിശ ഹറാമാക്കി അല്ല, അത് ഇന്നത് മസ്ലഹത്തിന് അത് ഹറാമാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ അത് ഹലാലാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനമായ ഒരു മുന്നേറ്റത്തിന്റെ തടസ്സമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാദഗതികൾ വെച്ച് പുലർത്തുക എന്നുള്ളത്. അതുകൊണ്ട് പലിശ ഹറാമാണ് നമുക്ക് പറഞ്ഞുകൂടാ, ഇത് വെറുതെ പറയുന്നതല്ല. ഇതിനൊക്കെയുള്ള കിതാബുകൾ, ഫിഖ്ഹുൽ വാഖിഉ എന്നൊക്കെ പറഞ്ഞ് കാലഘട്ടത്തിന്റെ ചുവരെത്ത് അറിയാത്തവരെന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജിന് മുറുകെ പിടിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഇവർക്ക് ഫിഖ്ഹുൽ മസാലിഹി മഫാസിദ് ഒന്നുമില്ല, ഇവർക്ക് ഇത്തരം വിഷയങ്ങളൊന്നും അറിയില്ല, ഇവർക്ക് ഇതിന്റെ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും അവർ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്ത് പരിഗണിക്കാതെ എപ്പോ പോയാലും ഇവർക്ക് ഷിർക്കും ബിദ്അത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. മുസ്ലിം ഉമ്മത്തിന് കുടുസത ഉണ്ടാക്കുന്ന രൂപത്തിൽ പല രൂപത്തിൽ കരയാളം, അത് ഹറാമാണ്, ഇത് ഹറാമാണ് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിശാലമാക്കി ഈ വാതിൽ തുറന്നു കൊടുക്കുന്ന ആളെയും കാണാൻ സാധിക്കും. ഇത് മറ്റൊരു തലത്തിലാണ്. എന്നാൽ ഈ ഫിഖ്ഹുൽ മസാലിഹിലും മഫാസിദിൽ നമ്മൾ പറയുന്ന കായിദകൾ ഇതൊരു നൂതന കാര്യമല്ല, മറിച്ച് ഇത് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ അല്ല, ഖുർആനിലും ഹദീസിലും മുഴുവനും ഇതുണ്ട്. മസ്ലഹത്തിനും മഫ്സദത്തിനും വേണ്ടിയിട്ടാണ് മുഴുവനും വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ആ കായിദകൾ അത് തെളിവോടുകൂടി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, അതിന്റെ നേരായ മാർഗത്തിലൂടെ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഈ വിഷയത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഇതിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ചുരുങ്ങിയ സമയത്ത് നമ്മൾ എത്ര തീർക്കുമെന്ന് അറിയില്ല, ഇൻഷാല്ലാ സാധിക്കുന്ന അത്ര പറയാം. ഒന്നാമതായി എന്താണ് മസ്ലഹത്ത്, എന്താണ് മഫാസിദ്, എന്താണ് മഫ്സദത്ത്? നമ്മുടെ വിഷയത്തിന്റെ ഹെഡിങ് ഫിഖ്ഹു അൽ മസാലിഹി വൽ മഫാസിദ് എന്നാണല്ലോ, അറബിയിലാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് അറിയേണ്ടതുണ്ട്. ഫിഖ് എന്ന് പറഞ്ഞാൽ അത് ഫഹ്മ്, മനസ്സിലാക്കലാണ്, ആ വിഷയത്തിൽ ഗ്രാഹ്യത ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ ദീനിൽ ഫിഖ്ഹു കൊടുക്കും, അവഗാഹം കൊടുക്കും. അപ്പൊ ഈ വിഷയത്തിലുള്ള ഒരു ഫഹ്മ്, ഒരു മനസ്സിലാക്കൽ, അതാണ് ആ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൽ മസാലിഹും മഫാസിദ് നമുക്കറിയണം. എന്താണ് മസാലിഹ്? അറബി ഭാഷയിൽ ഒരു ബഹുവചന പദമാണ് മസാലിഹ്. അതിന്റെ ഏകവചനം മസ്ലഹത്ത് എന്നാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് മസ്ലഹത്ത് ചർച്ച, മസ്ലഹത്ത് കമ്മിറ്റി, അങ്ങനെ പലപ്പോഴും. ഇപ്പൊ കുടുംബത്തിലൊക്കെ പ്രശ്നമുണ്ടാകും, നമ്മൾ പറയുന്നത് മസ്ലഹത്ത് വേണ്ടേ. അയൽപ്പക്കങ്ങളിൽ പ്രശ്നമുണ്ടായാൽ, കമ്മിറ്റിയിലൊക്കെ പ്രശ്നമുണ്ടായാൽ പറയാറുണ്ട് മസ്ലഹത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വാക്ക് നമുക്ക് തീരെ അന്യം നിൽക്കുന്ന ഒരു വാക്കൊന്നുമല്ല, നമുക്കറിയാം. എന്നാൽ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പല രൂപത്തിലുള്ള നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ المصلحه تعود الى حصول النعمه واللذه والسعاده في الدنيا والاخره. مصلحه എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമാണ്. അത് എപ്പോഴും അത് നിഅമത്തിലേക്കും അതുപോലെ ലജ്ജത്തിലേക്കും സആദത്തിലേക്കും, ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിഅമത്ത് ലജ്ജത്ത് അതേപോലെയുള്ള സആദത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അനുഗ്രഹങ്ങൾ, നന്മ, സമാധാനം, അതുപോലെ തന്നെ സൗഭാഗ്യം, ഇങ്ങനെയുള്ള ഖൈറിലേക്ക് നയിക്കുന്ന, ഖൈർ സ്വന്തമായി ഖൈറോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതോ ആയ കാര്യങ്ങളെല്ലാം നമുക്ക് മസ്ലഹത്ത് എന്ന് പറയാം. ഫി ദുനിയാ വൽ ആഖിറ, ഈ ആസ്വാദനവും ഈ നന്മയും ഒക്കെ അത് ദുനിയാവിലും ആഖിറത്തിലും വേണം. അതൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ആസ്വാദനങ്ങളും മസ്ലഹത്തല്ല, എല്ലാ ആസ്വാദനങ്ങളും മസ്ലഹത്തല്ല. ഉദാഹരണത്തിന് വ്യഭിചാരം എന്ന് പറയുന്നത് അതിലൊരു ആസ്വാദനമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ദീനുള്ള ആളുകൾ പോലും അതിലേക്ക് വീണു പോകാനുള്ള കാരണം അതിലൊരു ആസ്വാദനം അവർ കണ്ടെത്തുന്നത് കൊണ്ടാണ്. പക്ഷേ അത് ആഖിറത്തിൽ ഏറ്റവും വലിയ വേദന, നരകത്തിൽ ആളിക്കത്തുന്ന തീയിലേക്ക് അവൻ പ്രവേശിക്കാനുള്ള കാരണത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് അതിനെ മസ്ലഹത്ത് എന്ന് പറയില്ല. അതുപോലെ മോഷ്ടിക്കുന്നവൻ ആ സാമ്പത്തികമായിട്ടുള്ള ചില ലാഭങ്ങൾ കിട്ടും, വഞ്ചന നടത്തുന്നവന് ഒക്കെ കിട്ടും. പക്ഷെ അതൊക്കെ ദുനിയാവിൽ മാത്രം, ചിലപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ടും കിട്ടുകയില്ല. കാരണം ഈ തിന്മകളെല്ലാം തന്നെ അവന്റെ ഹൃദയത്തിന് പ്രയാസങ്ങളും കുടുസതയൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ്. അപ്പൊ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ആസ്വാദനവും അതുപോലെ തന്നെ സൗഭാഗ്യവും ദുനിയാവിലും ആഖിറത്തിലും നേടിത്തരുന്ന കാര്യമാണ്. മഫ്സദത്ത് എന്ന് പറഞ്ഞാൽ അതതിന്റെ നേരെ എതിരാണ്. എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഷക്കാവത്തും ദൗർഭാഗ്യമായ അവസ്ഥയും അതുപോലെ മദർറത്തും ഉപദ്രവവും എല്ലാ തിന്മകളും നേടിത്തരുന്ന കാര്യമാണ്, ദുനിയാവിലും ആഖിറത്തിലും നേടിത്തരുന്ന കാര്യമാണ് മഫ്സദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ പണ്ഡിതന്മാർ ഇതിനെ പല രൂപത്തിൽ അതിന്റെ നിർവചനങ്ങൾ, തഅരീഫ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കം മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്ക് എല്ലാവിധ നന്മയും സൗഭാഗ്യവും ഖൈറും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ, അത് സ്വന്തം എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളോ, ഇതെല്ലാം ആകാം മസ്ലഹത്ത് എന്ന് പറയുന്നത്. മഫ്സദത്ത് അതിന് നേരെ തിരിച്ചിട്ടാണ്. ചില മസ്ലഹത്തുകൾക്ക് ദുനിയാവിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പൂർണമായ റാഹത്തോടുകൂടിയുള്ള കാര്യത്തിന് മാത്രമല്ല, ഒരു തരത്തിൽ ക്ഷീണമോ പ്രയാസമോ ഉള്ള കാര്യത്തിനല്ല, ഇല്ലാത്ത കാര്യത്തിനല്ല മസ്ലഹത്ത് എന്ന് പറയുന്നത്. ചില മസ്ലഹത്തായിട്ടുള്ള കാര്യത്തിന് ദുനിയാവിൽ ചില പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാകും. നോമ്പ് എന്ന് പറയുന്നത് സിയാം, അത് ചെറിയ പ്രയാസങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കും. പ്രത്യേകിച്ച് അതിനെ കാലവുമായി ബന്ധപ്പെട്ട് വളരെ ഉഷ്ണകാലത്താണ് നോമ്പുള്ളത് എങ്കിൽ അങ്ങേയറ്റം വിശപ്പും ദാഹവും ഒക്കെ ആളുകൾക്ക് ഉണ്ടാക്കും. പക്ഷെ അതിന് ആഖിറത്തിൽ അള്ളാഹു തആല നൽകുന്ന അതിന് പ്രതിഫലം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ നോമ്പെടുക്കുന്ന ആളുകൾക്ക് മാത്രമായി പ്രവേശിക്കാൻ അള്ളാഹു തആല ഒരു വാതിൽ തന്നെ സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. 8 വാതിൽ, ഒരു വാതിലിന്റെ പേര് ബാബുർ റയ്യാനാണ്. സ്വർഗം അള്ളാഹു തആല നോമ്പെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായി നിശ്ചയിച്ചിട്ടുള്ള വാതിലാണ്. ഫർളായ റമദാനിലെ നോമ്പും അല്ലാത്തതും. അപ്പൊ ഈ പ്രയാസം ഇവർക്കുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രയാസമല്ല, അത് ചെറിയൊരു ക്ഷീണമാണ്. ഇനി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ പ്രയാസങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങൾ ആഖിറത്തിൽ ലഭിക്കാവുന്ന സആദത്ത്, സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ല ദുനിയാവിൽ തന്നെ അവർക്ക് ലഭിക്കുന്ന അള്ളാഹു തആല പിന്നീട് അവന്റെ ഹൃദയത്തിന് നൽകുന്ന വെളിച്ചമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രയാസമല്ല. അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഏതൊരു മസ്ലഹത്തിന്റെ പിന്നിലും ചെറിയ താബുകൾ ഉണ്ടാകാം, ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാകാം. അതൊരിക്കലും തന്നെ അതിന് മസ്ലഹത്ത് അല്ലാതാക്കുന്നില്ല. അതുപോലെ തന്നെ ഏതൊരു മഫ്സദത്തിനും ചെറിയ രൂപത്തിലുള്ള ആസ്വാദനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് താൽക്കാലികമാണ്. ദുനിയാവിൽ തന്നെ അവൻ അതിന്റെ തിക്തഫലം, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നാളെ ആഖിറത്തിൽ അവന് ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് എത്തിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ലഹത്ത്, മഫ്സദത്ത് എന്നുള്ളത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക.
ഇനി അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ആമുഖമായി പറയുന്നത്, പിന്നീട് നമ്മൾ മസ്ലഹത്ത് മഫ്സദത്ത് എന്നുള്ള വാക്ക് മാത്രമേ ഇൻഷാല്ലാ പറയുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മസ്ലഹത്ത്, അത് ഒരു കാര്യം, ഒരു നന്മ, അത് ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയൊരു നന്മ ഒരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ചെയ്യുന്ന രണ്ട് കാര്യവും നന്മയാണ്, അതിൽ ഒന്നാമത്തേത് ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയൊരു നന്മ അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഈ ആദ്യം ചെയ്യുന്ന കാര്യത്തിന് മസ്ലഹത്ത് എന്ന് പറയുകയില്ല. ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരാൾക്ക് തന്റെ സഹോദരനെ സന്ദർശിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ താൻ സ്നേഹിക്കുന്ന ഒരു സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളതൊരു മസ്ലഹത്തായ കാര്യമാണ്, ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ ഹദീസിലൂടെ കേട്ടിട്ടുണ്ടാകും, അതൊരു മസ്ലഹത്താണ്. എന്നാൽ അതേ സമയത്ത് അവൻ അതിനുദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ ഉപ്പ പറയുകയാണ്, നീ ഇന്ന് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണം, എനിക്കിന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അത്യാവശ്യമാണ്, മറ്റൊരു മസ്ലഹത്താണ്. ഇത് രണ്ടും മസ്ലഹത്താണ്. ഈ സമയത്ത് ഉപ്പ പറയുന്ന മസ്ലഹത്തിനെ കേൾക്കാതെ തന്റെ സഹോദരനെ കാണാൻ പോകുന്ന ഒരു മസ്ലഹത്ത് ഒരാൾ തിരഞ്ഞെടുത്താൽ ഷറഈന്റെ ഭാഷയിൽ അത് മസ്ലഹത്തല്ല, ഷറഈന്റെ ഭാഷയിൽ അത് മസ്ലഹത്തല്ല. അത് ഇൻഷാല്ലാ അത് അതിന്റെ ഫിഖാണ്, അതിന്റെ ആമുഖം പറഞ്ഞു എന്ന് ഉള്ളൂ. കാരണം വാപ്പയെ അനുസരിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്, തന്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് വാജിബല്ല, മുസ്തഹബായ കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ബാഹ്യമായി നോക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ സത്ത് നോക്കിയാൽ, സ്വന്തമായ നിലക്ക് അത് മസ്ലഹത്ത് തന്നെയാണ്. പക്ഷേ മറ്റൊരു വലിയൊരു മസ്ലഹത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു മസ്ലഹത്ത് ചെയ്താൽ അത് മസ്ലഹത്ത് എന്ന് അപ്പോൾ വിളിക്കുകയില്ല, അതിനപ്പോൾ മസ്ലഹത്ത് എന്ന് വിളിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന ഒരു മസ്ലഹത്തല്ലേ, അതിന്റെ ഹദീസൊക്കെ ഒരാൾ ഓതിയിട്ട് ഇങ്ങനെയൊക്കെ എന്നാലെന്ന ഫദലില്ലേ, പിന്നെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഈ വിഷയത്തിലുള്ള ഫിഖ് മനസ്സിലായിട്ടില്ല. അത് പഠിക്കാനാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ചെറിയൊരു ഇരുത്തത്തിൽ സാധിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുന്നത്. അപ്പൊ അയാൾക്ക് ആ മസ്ലഹത്തിന്റെ വിഷയം മനസ്സിലായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മഫ്സദത്തുമുണ്ട്. നമ്മൾ പറഞ്ഞു എല്ലാ തിന്മകളും മഫ്സദത്താണ്, എന്നാൽ എല്ലാ തിന്മകൾ ചെയ്യുന്നതും മഫ്സദത്തല്ല. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ച് ആളുകളെ കാണുകയാണ്, അവർ ലഹരി ഉപയോഗിച്ച് കള്ളുപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരെ ഉപദേശിക്കുക എന്നുള്ളത് നമുക്ക് ദീനിൽ ഷറഈൽ മത്ലൂബായ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ പെട്ടതാണ്. മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദി ഫഇല്ലം യസ്തതി ഫബിലിസാനി ഫഇല്ലം യസ്തതി ഫബിഖൽബി വദാലിക അദ്ഉഫുൽ ഈമാൻ. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അവൻ കൈകൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ അത് തടയട്ടെ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ നാവ് ഉപയോഗിച്ചത് പറയട്ടെ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഹൃദയം കൊണ്ടെങ്കിലും വെറുത്ത് അവിടുന്ന് മാറി നിൽക്കട്ടെ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ആളുകളെ വിൻകാറ് ചെയ്യുക, അതിനെ എതിർക്കുക എന്നുള്ളത് ഷറഇൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഒഴിവാക്കുക എന്നുള്ളത് മഫ്സദത്താണ് അല്ലെ. ഒരാള് ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചാൽ അത് ഒഴിവാക്കുക എന്നുള്ളത് മഫ്സദത്താണ്. എന്നാൽ നമ്മൾ ഇയാളോട് ഈ തിന്മ വിലക്കിയാൽ ഇയാൾ ഇതിന് പകരമായി ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മെ ശക്തമായി ഉപദ്രവിക്കുക, അള്ളാഹുവിനെ ചീത്ത വിളിക്കുക, നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ ചീത്ത വിളിക്കുക, ഇങ്ങനെയുള്ള വലിയ വലിയ അതിനേക്കാളും വലിയ ഷറുകളാണ് അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് എങ്കിൽ അത് വലിയൊരു മഫ്സദത്താണ്. അപ്പോൾ ആദ്യത്തെ മഫ്സദത്ത് അഥവാ ഇൻകാർ നടത്താതിരിക്കുക എന്നത് നമുക്കിവിടെ ചെയ്യേണ്ടി വരും. അയാളെ ഉപദേശിക്കാതിരിക്കുക, തിന്മയിൽ നിന്ന് വിലക്കാതിരിക്കുക എന്നുള്ള കാര്യം ഇവിടെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു മഫ്സദത്ത് തന്നെയാണ്. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് അത് മഫ്സദത്തല്ല, മറിച്ച് അത് മസ്ലഹത്താണ്. അത് മസ്ലഹത്താണ്, കാരണം അള്ളാഹുവിനെ ചീത്ത പറയുന്നതിനും ദീനിനെ ചീത്ത പറയാതിരിക്കാനും ഒക്കെയാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ അവൻ മിണ്ടാതെന്നിട്ടുള്ളത്. അപ്പൊ അത് ഇതിന്റെ ഫിഖിൽപ്പെട്ട കാര്യമാണ്. ബാഹ്യമായി നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ കണ്ടിട്ട് മിണ്ടാതെ നടന്നു എന്നാണ് അവൻ പറയുക. പക്ഷേ ഈ വ്യക്തി ആ തിന്മ കണ്ട് മിണ്ടാതെ നടക്കാനുണ്ടായ കാരണം അയാളുടെ ഫിഖാണ്, ഈ വിഷയത്തിൽ അയാൾക്കുണ്ടായ വിവരമാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഷറുകൾ അവിടെ ഉണ്ടാകുമെന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ എന്ത് ചെയ്യും, അവിടെ മിണ്ടാതിരിക്കും. ഇത് ഇതിന്റെ മസ്ലഹത്തും മഫ്സദത്തും, അത് നമ്മൾ ബാഹ്യമായി ഖൈറാണ് സആദത്താണ് എന്ന് വ്യാഖ്യാനിച്ചെങ്കിലും രണ്ട് മസ്ലഹത്തുകൾ വരുന്ന സമയത്ത് അതിലൊന്ന് മസ്ലഹത്ത് അല്ലാതിരിക്കുകയും അത് മഫ്സദത്താകുകയും ചെയ്ത ഉദാഹരണം നമ്മൾ ഉപ്പയുടെയും കൂട്ടുകാരനെ കാണാൻ പോകുന്നതിലൂടെ മനസ്സിലായി. അതുപോലെ രണ്ട് മഫ്സദത്ത് വരുന്ന സമയത്ത് അതിലൊന്ന് ചെയ്താൽ മറ്റേത് മഫ്സദത്ത് അല്ലാതിരിക്കുകയും അത് മസ്ലഹത്താകുകയും ചെയ്യുന്നത് ഈ തിന്മ വിലക്കാതിരിക്കുന്ന ഉദാഹരണത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇൻഷാല്ലാ ഇത് ആമുഖമാണ്. പിന്നീട് മസ്ലഹത്തിന് പണ്ഡിതന്മാർ പല രൂപത്തിൽ തക്സീം ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ആമുഖത്തിൽ പറയുന്നത് പിന്നീട് നമുക്ക് ഇൻഷാല്ലാ ഉപകരിക്കും. അതിലൊന്ന്, എവിടെയാണ് ഈ മസ്ലഹത്തും മഫ്സദത്തും ഉണ്ടാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുകിൽ ഇബാദത്തുകളായിരിക്കും അല്ലെങ്കിൽ ആദത്തുകളായിരിക്കും. ഒന്നുകിൽ അള്ളാഹുവിൽ നിന്നുള്ള നമുക്ക് ഖുർആനിലും സുന്നത്തിലും നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇബാദത്തുകളായിരിക്കും. അപ്പൊ അത് ഇബാദത്തുകളൊക്കെ മസ്ലഹത്തുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. നമ്മൾ പലതും ചെയ്യാറുണ്ട്, ഭക്ഷിക്കാറുണ്ട്, കുടിക്കാറുണ്ട്, നടക്കാറുണ്ട്, കച്ചവടം ചെയ്യാറുണ്ട്. ഇതിനൊക്കെ ആദാത്തുകളാണ്. അപ്പൊ ഈ ഇബാദത്തുകളും ആദാത്തുകളും ഉണ്ട്. ഇബാദത്തുകളിലുള്ള മസ്ലഹത്ത് അത് മനസ്സിലാക്കേണ്ടത്, ഒരു ചെയ്യുന്ന അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു പ്രവൃത്തി അത് മസ്ലഹത്താണ്. എല്ലാ അള്ളാഹുലേക്ക് അടുക്കുന്ന പ്രവൃത്തിയും മസ്ലഹത്താണ്. അതിനെ അളക്കാനുള്ള, അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അത് അത്തൗഖീഫാണ്, ഷറഇൽ വരണം. എന്നാലേ അത് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടാൽ മാത്രമേ അത് എന്തു പറയുകയുള്ളൂ, മസ്ലഹത്ത് എന്ന് പറയുകയുള്ളൂ. ഒരാൾ നന്മയല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഒരു പുതിയൊരു ഇബാദത്ത് കൊണ്ടുവന്നാൽ അത് മസ്ലഹത്തല്ല, അത് മഫ്സദത്താണ്. അതാണ് ഐനുൽ മഫ്സദയാണ്, കാരണം അത് ബിദഅത്താണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനില്ലാത്ത കാര്യം ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ അത് അയാളിലേക്ക് തന്നെ തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷറഈയായ ഇബാദത്തുകളുടെ വിഷയത്തിലാണ് എങ്കിൽ, അത് മസ്ലഹത്ത് ആകണം എങ്കിൽ, അത് തൗഖീഫിയാണ്. അള്ളാഹു തആലയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മെ അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആദത്തുകളുടെ കാര്യത്തിൽ, ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, അതിന് മസ്ലഹത്ത് എന്ന് പറയുക പൊതുവെ അത് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അള്ളാഹു നമുക്ക് നൽകുന്ന നേരായ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ്. ഇന്ന രൂപത്തിൽ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കല്ലിങ്ങനെ വെക്കണം, അതിനുശേഷം മറ്റേത് ഇങ്ങനെ വെക്കണം, തൂണി ഇങ്ങനെ വെക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു മസ്ലഹത്തായ കാര്യങ്ങളാണ്, ദുനിയാവിന്റെ കാര്യത്തിലുള്ള മസ്ലഹത്തുകളാണ്. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അത് തജ്രിബയുടെ അടിസ്ഥാനത്തിൽ, ധാരാളമായി ചെയ്ത് മനസ്സിലാക്കിയ പരിചയ സമ്പന്നർ പറയും അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്ന സ്ഥലത്ത് നിങ്ങൾ വീടെടുക്കുമ്പോൾ അത് തറ ഇങ്ങനെ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് പൊളിഞ്ഞു പോകും. ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ അത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ദുനിയാവിന്റെ വിഷയത്തിൽ. അത് പൊതുവെ അള്ളാഹു നൽകുന്ന ശുദ്ധമായ ബുദ്ധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇജ്തിഹാദ്, അതിൽ ആ വിഷയത്തിൽ ധാരാളമായി ചെയ്ത് പരിശ്രമിച്ച് അല്ലെങ്കിൽ ഒരുപാട് അനുഭവ സംഭവത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഷറഇന്റെ തൗഖീഫിയായിട്ട് വരണം എന്നില്ല. അപ്പൊ ഈ രണ്ട് രൂപത്തിലുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആളുകൾ മസ്ലഹത്ത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബാദത്തുകളിൽ പലതും കടത്തിക്കൂട്ടും. അതുകൊണ്ട് മസ്ലഹത്ത് ഇബാദത്ത് വേറെയാണ്, മസ്ലഹത്തിൽ ആദാത്ത് അത് വേറെയാണ്. പിന്നീട് മസ്ലഹത്തിന് ഷറഇന്റെ, ഷറഅ് അംഗീകരിക്കുന്ന മസ്ലഹത്ത് അല്ലെങ്കിൽ ഷറഇൽ അതിന് പ്രത്യേകമായ വില പറഞ്ഞിട്ടുള്ള, അതിനൊരു ദറജ പറഞ്ഞിട്ടുള്ള എന്നുള്ള നിലക്ക് മൂന്ന് രൂപത്തിൽ മസ്ലഹത്തും പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് മസ്ലഹത്തുൽ മുഅ്തബറ, അഥവാ ദീനിൽ അതിന് തെളിവ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ പറയുന്നത് ദല്ലത്ത് ദലീലുൻ അലാ ഇത്തിബാരിഹ ബിനൗഇഹ, അത് ഇന്ന രൂപത്തിൽ ഇന്നത് ചെയ്യലാണ് എന്ന് ശരീഅത്തിൽ പ്രത്യേകം വന്നിട്ടുണ്ടാകും. ഉദാഹരണത്തിന് മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത് ശരീഅത്തിൽ കൃത്യമായി നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, പ്രതിഫലം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണ് മസ്ജിദിന്റെ കാര്യം നമുക്ക് വ്യക്തമാണ്, അത് ശരീഅത്തിൽ വന്നിട്ടുള്ളതാണ്. പിന്നീട് മസ്ലഹത്തുൽ മുൽഗാത്ത് ഉണ്ട്, ശരീഅത്തിൽ ആ മസ്ലഹത്തിനെ പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. അതിന് ബാഹ്യമായി മസ്ലഹത്ത് ഉണ്ടായാലും ശരീഅത്ത് അനുവദിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കള്ളിന് അതിൻ്റെതായ ചെറിയ മസ്ലഹത്തൊക്കെ ഉണ്ടാകും. വലിയ ടെൻഷനും പ്രയാസമൊക്കെ ഉള്ള ആളുകൾക്ക് അത് മറക്കാൻ, ലഹരിയും കള്ളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ചെറിയ മസ്ലഹത്ത് ചിലപ്പോൾ ഉണ്ടായേക്കും. അതേപോലെ പലിശ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ രൂപത്തിൽ സാമ്പത്തികമായിട്ടുള്ള ചെറിയ അവൻ്റെതായ മസ്ലഹത്തുണ്ട്. പക്ഷെ ഇത്തരം മസ്ലഹത്തുകളെ ശക്തമായ ഭാഷയിൽ അതിനെ വിലക്കിയിരിക്കുന്നു. അള്ളാഹു തആലക്കാണ് അതിന്റെ ഏറ്റവും നല്ല ഹിക്മത്തുകൾ അറിയാം, അത് പഠിക്കുന്ന ആളുകൾക്കും മനസ്സിലാകും. ഷറഅ് വിലക്കിയിട്ടുള്ള മസ്ലഹത്തുണ്ട്, അതും പരിഗണിക്കുകയില്ല. ഇനി പണ്ഡിതന്മാർ പറഞ്ഞു മസ്ലഹത്തുൽ മുർസല എന്ന് പറയും. മസ്ലഹത്തുൽ മുർസല എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്, അല്ലതി ജാഅത്തി ഷറഉ ബിജിൻസിഹ വലം യാതി ബിനൗഇഹ. ഷറഅ് അതിന്റെ ജിൻസ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം മൊത്തത്തിൽ പറയും, പക്ഷെ അതിന്റെ രീതി വ്യക്തമായി പറയുകയില്ല. ഉദാഹരണത്തിന് ഖുർആൻ അത് സൂക്ഷിക്കപ്പെടണം. ഹിഫ്ളുൽ ഖുർആൻ എന്നുള്ളത് അള്ളാഹു താല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ആ ഖുർആൻ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടില്ല. അത് മസ്ജിദ് ഉണ്ടാക്കി അവിടെ ഖുർആൻ ഹലക്ക ഉണ്ടാക്കിയിട്ടാണോ, മർക്കസുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഓരോരുത്തരും വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതിയോ, ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ഏത് രീതിയും ചെയ്യാവുന്നതാണ്. ഒരാൾ മർക്കസ് ഉണ്ടാക്കിയാൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നു, സർദാർസിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഖുർആൻ ഹിഫ്ളിന്റെ മർക്കസൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അത് തെറ്റല്ലേ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കാര്യം ഇത് ഷറഇൽ പ്രത്യേകമായി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല, മറിച്ച് ഖുർആൻ ഹിഫ്ളാക്കണമെന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിന് ഇതിനുള്ള വഴികൾ അത് ഏതും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ഖിബ്ല നിർണയിക്കുക എന്നുള്ളത്. ഖിബ്ല നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്, നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ് ഇസ്തിഖ്ബാൽ ഖിബ്ല. അപ്പൊ ഖിബ്ല നിർണയിക്കലും അതുകൊണ്ട് നിർബന്ധമായി തീരും. നമുക്കറിയില്ല എങ്കിൽ ഖിബ്ല നിർണയിക്കണം. പക്ഷെ അത് ഏത് രീതിയിലാണ് ഖിബ്ല നിർണയിക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് ഖിബ്ല നിർണയിക്കാം, തെറ്റില്ല, അത് ബിദഅത്തല്ല. അതിനാണ് പണ്ഡിതന്മാർ മസ്ലഹത്തുൻ മുർസല എന്ന് പറയുന്നത്. മസ്ലഹത്തുൻ മുർസല എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് ആ രൂപത്തിൽ പല വിഷയത്തിലും വന്ന കാര്യമാണ്. മിമ്പർ ഉണ്ടാക്കുന്ന സമയത്ത് മിമ്പറിന്റെ ലക്ഷ്യമായി പറയുന്നത് അത് ജനങ്ങൾക്ക് ഖത്തീബിനെ കാണുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് ഖത്തീബിനെ വ്യക്തമായി കാണുക എന്നുള്ളതാണ്. അതെങ്ങനെ മിമ്പർ ഉണ്ടാക്കണം എന്ന് പ്രത്യേകമായി ഷറഅ് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർക്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. അത് മൂന്ന് സ്റ്റെപ്പ് തന്നെ ഉണ്ടാകണം എന്നത് നിർബന്ധം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതല്ലാത്ത രൂപത്തിൽ ഒരാൾ ഒരു മിമ്പർ ഉണ്ടാക്കിയാലും അതിന് ബിദഅത്ത് എന്ന് പറയുകയില്ല. കാരണം മിമ്പറിലാണ് ഖുത്തബകൾ നടത്തേണ്ടത് എന്ന് ഷറഇൽ വന്നിട്ടുണ്ട് എങ്കിലും ആ മിമ്പർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വ്യക്തമായി വന്നിട്ടില്ല. ഇത് പണ്ഡിതന്മാർക്ക് പലപ്പോഴും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അഥവാ ബിദഅത്തും മസ്ലഹത്തുൻ മുർസല എന്ന് പറയുന്നത് ചെറിയൊരു പാലമാണ്. അത് വ്യക്തമായി മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ സൊഫ്, അതിനിപ്പോ ഇവിടെ ഒരു വരവുണ്ട്. അപ്പൊ സൊഫ് കെട്ടണം, അത് നേരെ ആയിരിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഈ വര വെച്ചിട്ട് നേരെ ആക്കണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ വെച്ച് നേരെ ആക്കണമോ അങ്ങനെയുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സൊഫ് നേരെയായി കിട്ടുക, അതാണ് മാർഗം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ ഒരു വരയോ മറ്റോ വെച്ചാൽ അത് മസ്ലഹത്തുൻ മുർസലയായിട്ടാണ് പെടുക എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. ഭൂരിഭാഗവും അങ്ങനെയാണ് പറയുന്നത്. ചിലർ അതിനെ ബിദഅത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. നമ്മളിത് തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞത് പിന്നീട് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തഖ്സീമാണ്, മറ്റൊരു വിഭജനമാണ് തഖ്സീമുൽ മസ്ലഹ മിൻ ജിഹത്തി ഖുവ്വതിഹ. എത്ര വലിയ മസ്ലഹത്താണ്, അതിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ വേറെ മസ്ലഹത്തിന് വേറെ ഒരു വിഭജനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മസാലിഹ ദറൂരിയ എന്ന് പറയും, വളരെ അനിവാര്യമായ മസ്ലഹത്ത്, വളരെ അനിവാര്യമായ മസ്ലഹത്ത്. അദ്ദറൂറിയാത്തുൽ ഖംസ്, പ്രധാനപ്പെട്ട അനിവാര്യമായും നമ്മൾ പാലിക്കേണ്ട അഞ്ച് മസ്ലഹത്തുണ്ട്. ഒന്ന് നമ്മുടെ ദീൻ, അതാണ് ഏറ്റവും വലിയ മസ്ലഹത്ത്. ദീനിന് കോട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൂടാ. അതുപോലെ നമ്മുടെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുക, അത് ഏറ്റവും വലിയൊരു മസ്ലഹത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ സംരക്ഷിക്കപ്പെടുക, ബുദ്ധി സംരക്ഷിക്കപ്പെടുക, അഖ്ൽ, അത് ഏറ്റവും വലിയൊരു മസ്ലഹത്താണ്. അതുപോലെ നമ്മുടെ അഭിമാനം, അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം, ഇർദ് അല്ലെങ്കിൽ നസ്ൽ, ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ മസ്ലഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും വളരെ അനിവാര്യമായ കാര്യത്തിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ ചേർത്ത് പറയുന്നതാണ് മസാലിഹു ദറൂരിയ, അനിവാര്യമായ മസ്ലഹത്തുകൾ. അപ്പൊ ഈ മസ്ലഹത്ത് നമ്മൾ ഏത് മസ്ലഹത്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് പിന്നീട് വരും. രണ്ട് കാര്യങ്ങൾ അതിനെ വൈരുദ്ധ്യമായിട്ടോ ഏറ്റുമുട്ടുന്ന സമയത്ത് ഏതിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് പലപ്പോഴും ഈ വിഷയത്തിൽ അറിയാത്ത ആളുകൾക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണിത് ഈ ഖിസ്മിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞതാണ് മസ്ലഹത്തുൻ ഹാജിയ എന്ന് പറയും. മസ്ലഹത്തുൻ ഹാജിയ എന്ന് പറഞ്ഞാൽ ആ മസ്ലഹത്ത് നമ്മൾ പരിഗണിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കാകട്ടെ മുആമലത്തുകൾക്കാകട്ടെ അതിന് വലിയ വിശാലത ഉണ്ടാകും, ഇടുക്കങ്ങൾ ഉണ്ടാവുകയില്ല, എളുപ്പമുണ്ടാകും. അതിനാണ് മസ്ലഹത്തുൻ ഹാജിയ എന്ന് പറയുന്നത്. ഇനി മസ്ലഹത്തുൻ തഹ്സീനിയ എന്ന് പറയും, അഥവാ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പൂർണ്ണതക്ക് കൈവരിക്കുന്ന കാര്യമാണ് മസ്ലഹത്തുൻ തഹ്സീനിയ എന്ന് പറയുന്നത്. പലർക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷെ ഒരു ഉദാഹരണത്തിലൂടെ ഇൻഷാല്ലാ അത് വ്യക്തമാകും. നിസ്കാരം എടുക്കാം, നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്, നിസ്കാരം നിർവഹിക്കപ്പെടുക എന്നുള്ളത് മസ്ലഹത്തും ദറൂറിയ. നിസ്കാരം ഉപേക്ഷിക്കാനേ പാടില്ല, നമ്മുടെ ദീനാണ്. ആരാ നിസ്കാരം ഉപേക്ഷിച്ചോ അവന് ദീനുൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. ഒരാൾ നിസ്കാരം ഒരാൾക്ക് ജീവിതത്തിൽ ഉപേക്ഷിച്ചാൽ അയാൾക്ക് അവന്റെ ദീനുൽ ഇസ്ലാം തന്നെ അവൻ കൈവിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ദീൻ നിസ്കാരം എന്ന ഉദാഹരണം പറഞ്ഞാൽ അത് മസ്ലഹത്ത് ദറൂറിയാണ്. എന്നാൽ ആ നിസ്കാരത്തിൽ അതിന്റെ അർക്കാനുകൾ, നിർബന്ധമായും ചെയ്യേണ്ടതായ ചില പ്രവർത്തനങ്ങളുണ്ട്. നിസ്കാരത്തിൽ നിന്ന് കഴിവുള്ളർ നിന്നുകൊണ്ട് നിസ്കരിക്കണം, ഫാത്തിഹ ഓതണം, റുക്കൂ അതുപോലെ ഇഹ്തിദാലൊക്കെ അതിന്റെ നിർബന്ധമായ അനിവാര്യമായ അവിഭാജ്യമായ ഘടകങ്ങളാണ്. ഇത് ഈ ദറൂറിയ നിസ്കാരം എന്ന പ്രവൃത്തിയെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ മസ്ലഹത്തുൽ ഹാജിയ എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഉദാഹരണം, ഒരാൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്, എന്നാൽ ചില സമയത്ത് അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല, അത് വിചാരിച്ചിട്ട് നിസ്കാരത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ദറൂറിയ അവിടെ തന്നെ ഉണ്ടാകണം, അത് അവിടെ തന്നെ ഉണ്ടാകണം. ചില സമയത്ത് വെള്ളം കിട്ടിയിട്ടില്ല എന്ന് വരും, അതൊക്കെ ഹാജിയയിലാണ് പെടുന്നത്. പക്ഷെ വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ മസ്ലഹത്തുൽ ദറൂറിയ നഷ്ടപ്പെടുത്താൻ നിനക്ക് കാരണമായിക്കൂടാ. അത് നിർവഹിച്ചേ പറ്റൂ, സമയത്ത് നിർവഹിച്ചേ പറ്റൂ, നിസ്കാരം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തിന് പരിഗണന കൊടുക്കണം എന്നുള്ള ഒരുപാട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വിഭജനം നമുക്ക് മനസ്സിലാക്കി എളുപ്പം കിട്ടും. അതേപോലെ മസ്ലഹത്തു തഹ്സീനിയ, നിസ്കാരത്തിൽ തഹ്സീനിയ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഓരോ നിസ്കാര വേളയിലും നിങ്ങൾ നല്ല അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വസ്ത്രം ധരിക്കുക, നല്ല സുഗന്ധത്തോടുകൂടി നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഷറഇൽ മത്ലൂബായ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് അയാൾക്കൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല, അതൊരു കമാലാണ്, അതൊരു പൂർണ്ണതയാണ്. അപ്പൊ ചില സമയത്ത് ഏറ്റുമുട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകും, അപ്പോൾ ഏത് ആദ്യം ചെയ്യണം, ഏത് ഒഴിവാക്കണം എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള മസ്ലഹത്തിന്റെ ആ വിഭജനത്തെക്കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട്. ആ രൂപത്തിൽ പറയുകയാണ്. ഇനി സഹോദരങ്ങൾ, നമ്മളിവിടെ ഇന്ന് എത്ര നമ്മൾ ചർച്ച ചെയ്യുന്ന അറിയില്ല, നമ്മൾ മൊത്തത്തിൽ ഇൻഷാല്ലാ ഇത് ചർച്ച ചെയ്യാൻ നമ്മൾ ആസ്പദമാക്കിയിട്ടുള്ളത്, ഈ വിഷയമൊക്കെ നമ്മൾ ആസ്പദമാക്കിയിട്ടുള്ളത് മസ്ജിദുൻ നബവിയിലെ മുദരിസായ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സലീമുള്ള അർറുഹൈലി ഹഫിളഹുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ നിന്നാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ദർശനം എടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻഷാല്ലാ ഈ ദർശന്റെ അവലംബം. ഇതാണ് ഇതിൽ അദ്ദേഹം പ്രധാനമായും നാല് മബഹസുകൾ, നാല് വിഷയങ്ങളാണ് മസ്ലഹത്തും മഫ്സദത്തുമായി ചർച്ച ചെയ്യുന്നത്. ഇത് നാലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒന്നിലധികം മസ്ലഹത്തുകൾ വരുമ്പോൾ, ഒന്നിലധികം മസ്ലഹത്തുകൾ നന്മകൾ വരുന്ന സമയത്ത് അതിലേറ്റവും വലിയ നന്മയെ മുന്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കായിദയാണ്, ഒരു തത്വമാണ്. ഒരേ സമയത്ത് നമുക്ക് ഒന്നിലധികം മസ്ലഹത്തുകൾ ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഏത് ആദ്യം ഞാൻ ചെയ്യണം, ഇപ്പോൾ ഏത് ചെയ്യണം എന്നുള്ളത് ആ ഫിഖ് അറിയേണ്ടതുണ്ട്. അതറിയാത്തൊരുവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മസ്ലഹത്തും ദറൂറിയ ഒഴിവാക്കിയിട്ടായിരിക്കും അവൻ ഈ മസ്ലഹത്തുൻ തഹ്സീനിയ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ എടുക്കുന്നുണ്ടാകും. അവസാനം ആ ഏറ്റവും നിർബന്ധമായ കാര്യത്തെ കളഞ്ഞു വിളിക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തും. അപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള മസ്ലഹത്തുകൾ എല്ലാം സ്വന്തം നിലക്ക് നന്മ തന്നെയാണ്. പക്ഷെ അതിൽ ഏത് മസ്ലഹത്താണ് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫിഖാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ തെളിവുകൾ ഖുർആനിലും ഹദീസുകളിലും ഈ കായിദക്ക് ഈ തത്വത്തിന് തെളിവുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നിത്യജീവിതത്തിൽ വരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്, ഇതേപോലെ തന്നെ മഫ്സദത്തുകൾ ഒന്നിലധികം നമുക്ക് വരും, അതിൽ ഒന്നൊഴിവാക്കിയാൽ മറ്റേത് വരുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അതിൽ ഏതിനെയാണ് ഞാൻ ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫിഖ്ഹൻ ഇദാ തസാഹമത്തിൽ മഫാസിദ്, മഫ്സദത്തുകൾ ഒരുമിച്ചാൽ ഇൻഷാല്ലാഹ് ഇത് വിശദീകരിക്കും. ഇർത്തക്കബൽ ഉർത്തുക്കിബൽ അഹഫു മിൻഹ, അതിലേറ്റവും എളുപ്പമുള്ള മഫ്സദത്ത് അവിടെ ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ആ വിലക്കാതിരിക്കുക അഥവാ അവിടെ തിന്മ വിലക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു മഫ്സദത്ത് നമുക്ക് അവിടെ ചെയ്തു കൊണ്ടുവന്നു. അത് ഭാഷയിൽ മാത്രം മഫ്സദത്ത് ആകുന്നുള്ളൂ, യഥാർത്ഥത്തിൽ മഫ്സദത്തല്ല, അത് മസ്ലഹത്താണ്, അവിടെ മസ്ലഹത്താണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇതിന് രണ്ടിനെ മസ്ലഹത്തുൻ മുഫ്രദ എന്നാണ് പറയുന്നത്. രണ്ടും ഓരോന്ന് വേറെ വേറെയാണ്. ഒന്ന് മസ്ലഹത്ത് മാത്രം ഒരുമിച്ചുള്ളൂ, രണ്ട് മഫ്സദത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് രണ്ടും ഒരുമിച്ച് വരും, മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് ഒരേ സമയത്ത് ഒരാൾക്ക് ഒരു നന്മയുണ്ടോ ഒരു തിന്മയുണ്ടാവും. ഇത് ഏതാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് ചില അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഇതിലേതാണ് മസ്ലഹത്താണോ മഫ്സദത്താണോ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്? മസ്ലഹത്താണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്യും, മഫ്സദത്താണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ മഫ്സദത്തിന് ഒഴിവാക്കും. അത് ആ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഈ മസ്ലഹത്ത് ചെയ്യാൻ സാധിക്കൂല, അതാണ് അതിന്റെ പ്രശ്നം. മസ്ലഹത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മഫ്സദത്ത് പ്രശ്നം കൂടുതലാണ്, അത് ഒഴിവാക്കാനുള്ള പണി നമ്മൾ എടുത്താൽ മതി. മറ്റേത് മസ്ലഹത്ത് കൂടുതലാണ്, ചില മഫ്സദത്ത് കുറച്ചുകൂടെ ഉണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മഫ്സദത്ത് ഇവിടെ ബാക്കിയുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ മസ്ലഹത്താണ് ചെയ്യേണ്ടത്, അത് അവിടെ നിന്നുകൊള്ളട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കായിക ഉൾക്കൊള്ളുന്നതാണ് മൂന്നാമത്തെ തത്വം. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട തത്വമാണ് ഇതിന്റെ അവസാനത്തിലുള്ളത്. അത് മഫ്സലത്തും മസ്ലഹത്തും ഒരുപോലെ എങ്ങനെ വരും? രണ്ടും ഒരേ ദർജയിലാണുള്ളത്. ഒന്ന് ഒന്നിനേക്കാൾ ഉയർന്നിട്ടല്ല, ഒന്ന് മറ്റൊന്ന് ഒന്നിനേക്കാൾ താണിട്ടുമല്ല. മസ്ലഹത്ത് ഇങ്ങനെ നിൽക്കുന്നു, മഫ്സലത്തും ഒപ്പം തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മസ്ലഹത്ത് ചെയ്താൽ മഫ്സലത്ത് അവിടെ ബാക്കിയായി, വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും. ഈ മഫ്സലത്ത് ഒഴിവാക്കാൻ പോയാൽ വലിയൊരു മസ്ലഹത്ത് അവിടെ നഷ്ടപ്പെടും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്ന ഫിഖ്ഹാണ് അവിടെ പറയുന്നത്. ജൽബുൽ ദർഉൽ മഫാസിദി, മഫ്സദത്തിനെ തടയുക എന്നുള്ളതാണ് എന്തിനേക്കാൾ നല്ലത്? യുഖദ്ദമു അല ജൽബിൽ മസാലിഹി, നന്മ വരുത്തുന്നതിനേക്കാൾ നിങ്ങൾ അവിടെ ശ്രമിക്കേണ്ടത് ഈ തിന്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തിന്മ ഇല്ലാതാക്കുന്ന പണിക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നന്മ അവിടെ നഷ്ടപ്പെട്ടു നിന്നാലും അത് പേടിക്കേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകളുണ്ട്. മുൻഗാമികളായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഉത്തരണികളുണ്ട്. അതുപോലെ നിത്യജീവിതത്തിൽ എവിടെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരിക? ഇത് നമ്മുടെ ഇബാദത്തുകളിൽ വരും. നമ്മൾ ഉളു കൊടുക്കുന്നിടത്തും നിസ്കരിക്കുന്നിടത്തും ഹജ്ജ് ചെയ്യുന്നിടത്തും ഉംറ ചെയ്യുന്നിടത്തും ഒക്കെ ഇത് വരും. നമ്മൾ കച്ചവടത്തിൽ ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് ഇത് വരും. മനുഷ്യന്മാരുമായിട്ട് മുആമലാത്ത് നടത്തുമ്പോൾ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, അയൽവാസികളോടാകട്ടെ, ഇങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും ഇത് വരുന്നുണ്ട്. ഈ കായിദകൾ ഒരാൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ വിഷയങ്ങളിലൊക്കെ ഇയാൾക്ക് വലിയൊരു ഫിഖ്ഹാണ് ലഭിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണത്. അയാൾക്ക് വലിയൊരു വെളിച്ചം ഇയാൾക്ക് ലഭിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഒരിക്കലും തന്നെ അയാൾ അവിവേകത്തോടുകൂടി വിവരമില്ലാതെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരാളായി തീരുകയില്ല. അയാൾക്ക് ഏത് ചെയ്യണം, ഞാൻ എപ്പോൾ മിണ്ടണം, എപ്പോൾ മിണ്ടേണ്ടതില്ല, എപ്പോൾ ഇത് ചെയ്യണം, എപ്പോൾ ഇത് ചെയ്യേണ്ടതില്ല, അതുപോലെ അയാളുടെ വിവരക്കേട് കാരണം ഏറ്റവും വലിയ നന്മകൾ നഷ്ടപ്പെടുത്തി നന്മ കുറഞ്ഞതിന്റെ പിന്നിൽ അയാൾ പോകുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ നമ്മളിത് പഠിക്കുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ഒന്നാമത്തെ കായിദയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിപ്രകാരമാണ്, ഇദാ തസാഹമത്തിൽ മസാലിഹു ഖുദ്ദിമ അലാ മിൻഹ. മസ്ലഹത്തുകൾ ഇങ്ങനെ തസാഹമ എന്ന് പറഞ്ഞാൽ ഒന്നിനൊപ്പമായി ഒരേ സമയത്ത്, നമുക്ക് ഒരു കാര്യമല്ല ചെയ്യാൻ പറ്റുകയുള്ളൂ, അപ്പൊ ഒരേ സമയത്ത് ഒരുപാട് മസ്ലഹത്തുകൾ ഒന്നിച്ചു വന്നാൽ ഖുദ്ദിമ അലാ മിൻഹ, അതിലേറ്റവും മേലെ നിൽക്കുന്ന മസ്ലഹത്ത് അത് അതിനെ മുന്തിക്കണം, അത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നാൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യണം. അത് ഈ കായിദയിൽ പറയുന്നില്ല. അതോ രണ്ടു മൂന്ന് മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നു, അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഘട്ടത്തിലാണ് എങ്കിൽ അവിടെയല്ല ഈ കായിദ വരുന്നത്. നമുക്കതിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഈ കായിദ. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ദിവസം സുന്നത്ത് നോമ്പ് എടുക്കാം, ഒരു മസ്ലഹത്താണ്. അതോടൊപ്പം തന്നെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഒരു യാത്രയും നടത്താം, അതും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും ചെയ്യാം. അതോടൊപ്പം സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതോടൊപ്പം നിസ്കാരം പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നന്മകളെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. മാതാപിതാക്കളെ അവരുള്ള പുണ്യം നിർവഹിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതെല്ലാം മസ്ലഹത്തുകളാണ്, വ്യത്യസ്ത മസ്ലഹത്തുകളാണ്. ഒരാൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാം അയാൾ ചെയ്യണമെന്നാണ്. എന്നാൽ ഇത് ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഒന്ന് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഏതിനെ മുന്തിക്കണം എന്നുള്ളതാണ് ഈ കായിദയിൽ പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കായിദ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഒരാമുഖമാണ്, മസ്ലഹത്തുകളെല്ലാം ഒരേ ദർജയിലുള്ളതല്ല. മസ്ലഹത്തുകൾ, നന്മകൾ എല്ലാം ഒരേ ദർജയിലല്ല. എല്ലാം ഒരേ ദർജയിലാണെങ്കിൽ ഇങ്ങനെ ഒരു കായിദ ആവശ്യമല്ല. ഏതും ചെയ്യാലോ, ഇത് ചെയ്താലും ഒരുപോലെ, ഇത് ചെയ്താലും അതിന് 10 മാർക്ക്, ഇതിന് ചെയ്താലും 10 മാർക്ക്. അപ്പൊ ഇതിൽ ഏത് ചെയ്യണം എന്നൊന്നും നോക്കേണ്ടതില്ല. അപ്പോൾ അമാലുകൾ, മസ്ലഹത്തുകൾ എല്ലാം ഒരേ ദർജയിലല്ല, മറിച്ച് മസ്ലഹത്തുകൾക്ക് തഫാവത്തുണ്ട്, അതിന് വ്യത്യാസമുണ്ട്. ഒന്നൊന്നിനേക്കാൾ വലുതാണ്, ഒന്നൊന്നിനേക്കാൾ ചെറുതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കലാണ്. ഇതാണ് നമുക്ക് ഒന്നാമതായി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട ഫിഖ്. ഇത് ധാരാളം ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വളരെ പ്രസിദ്ധമായ, നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായി അദ്ദേഹം പറയുകയാണ്. സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളൽ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏത് പ്രവർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഏത് പ്രവർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്നാണ്. ഇപ്പൊ സഹാബത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ധാരാളം വർദ്ധിപ്പിക്കാനാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ആ ഫിഖ് മനസ്സിലാക്കാനാണ് അവർ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു അമല് അവർക്ക് അറിയാനിട്ടല്ല, എന്നാൽ ഏറ്റവും ഏതാണ് ഞാൻ കൂടുതൽ ചെയ്യേണ്ടത്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അറിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, കുൽ തുസുമായി, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അള്ളാഹു താല പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം നൽകുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കാത്ത എത്രയോ ചിലപ്പോ മതവിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അവർക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട നന്മയെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവുകയില്ല. അവർ ബാക്കി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒരുപാട് ആവേശം കൊണ്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും. എന്നാലും ഇസ്ലാമാവശ്യം നിസ്കാരത്തിന്റെ തൊട്ട് താഴെ പറഞ്ഞ ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന കാര്യം അവരത് അറിയില്ല, അവരെ അതിനെ കുറിച്ചിട്ട് അവർക്ക് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അവർ അതുപോലെ തന്നെയാണ് ഇതും എന്നൊക്കെ ധരിച്ചിട്ടാണ് എല്ലാം ഒരു ദർജയിലാണെന്നുള്ള അങ്ങനെ ഒരു എത്തിക്കാത്ത ഉണ്ടായിക്കൊള്ളണം എന്നില്ല, വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷെ അവരുടെ പ്രവൃത്തി പദത്തിൽ അങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ തൊട്ട് താഴെ എടുത്തു പറഞ്ഞു ബിർറുൽ വാലിദൈൻ. അദ്ദേഹം പറയുന്നു സുമായി, ഞാൻ ചോദിച്ചു പിന്നീട് ഏതാണ്? അൽ ജിഹാദു ഫി സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക, ജിഹാദ് നടത്തുക, ശരീഅത്ത് കൽപ്പിക്കുന്നത് പോലെ എങ്ങനെയാണ് അനുവദിക്കപ്പെടുന്ന രീതിയിൽ അത് ജിഹാദ് നടത്തുക എന്ന കാര്യം അദ്ദേഹം പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട് വലൗ ഇസ്തദത്തുഹു ലജാദനി, ഞാൻ ഇനിയും കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു എന്നുള്ളത്. ഇത് ഒരുപാട് ഹദീസിൽ കാണാൻ സാധിക്കും, ഇങ്ങനെ ഏറ്റവും അഫ്ലേത് പിന്നെ ഏത് എന്നൊക്കെ ഓരോ സഹാബത്തിനെയും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സമയത്തിന്റെ കുറവ് കാരണം ഉദ്ധരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് അമലുകളെല്ലാം ഒരേ ദർജയിലല്ല, അമലുകൾക്ക് വ്യത്യസ്ത ശ്രേഷ്ഠതയും വ്യത്യസ്ത കൂലിയുമാണ് ഉള്ളത് എന്ന കാര്യം ഒരാൾ തിരിച്ചറിയലാണ്. ഈ കായിദക്ക് പണ്ഡിതന്മാർ പല രൂപത്തിൽ ഈ കായിദ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കായിദ തന്നെ വ്യത്യസ്ത ഇബാറത്തിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് തഹ്സീലു അഅ്ലമിൽ മസ്ലഹതൈനി ബിതഫ്വീതി അജ്നാഹുമാ എന്നാണ്. രണ്ട് മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും മുന്തിയ മസ്ലഹത്തിനെ നമ്മൾ കരസ്ഥമാക്കലും ഏറ്റവും കുറഞ്ഞതിനെ നമ്മൾ നഷ്ടപ്പെടുത്തലുമാണ്. ഇങ്ങനൊരു മസ്ലഹത്തുണ്ട്, ഇങ്ങനൊരു മസ്ലഹത്തുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ പല രൂപത്തിൽ അതിന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അൽ ഇസ്ബു ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും ഇദ്ജ്തമഅത്തിൽ മസാലിഹുൽ ഖാലിസ, ഒരു പൂർണ്ണമായ മസ്ലഹത്ത്, അതിൽ മറ്റൊന്നുമില്ല, അങ്ങനെ ഒരു മസ്ലഹത്തും അതിങ്ങനെ ഒരുമിച്ചുകൂടി എല്ലാം നല്ല നല്ല മസ്ലഹത്ത് വന്നാൽ ഫൈൻ അംകന തഹ്സീലുഹ ഹസൽനാഹ, അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരുമിച്ചെല്ലാം കൂടി എന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് എടുക്കണമെന്നല്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ചെയ്യണം. വഇൻ തഅസ്സറ തഹ്സീലുഹ ഹസൽന അസ്ലഹ ഫൽ അസ്ലഹ, നമുക്കതിൽ എല്ലാം ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ ഹസൽന അസ്ലഹ ഫൽ അസ്ലഹ, ഏറ്റവും അസ്ലഹ ഏറ്റവും മുന്തിയത് നമ്മൾ എടുക്കും, പിന്നെ അതിന്റെ താഴെയുള്ളത് ചെയ്യും, പിന്നെ അതിൻ്റെ ഉള്ള താഴെയുള്ളത് ചെയ്യും. ഇങ്ങനെ ധാരാളം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇത് ഒരു നൂതനമായ ആരെങ്കിലും ആധുനികരുണ്ടാക്കിയിട്ടുള്ള ഒരു കായിദയല്ല, മറിച്ച് ഖുർആനിൽ തെളിവുണ്ട്, ഇൻഷാല്ലാ നമ്മൾ പറയും ഹദീസുകളിലുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അവരെല്ലാം അംഗീകരിച്ചിട്ടുള്ള തെളിവാണ്. മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മൻലൂമത്തു ഖവാഇദുൽ ഫിഖഹിയ, ഫിഖഹിന്റെ പ്രധാനപ്പെട്ട കായിദകൾ വിശദീകരിക്കുന്ന ഒരു ബൈത്തുകളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫഇൻ തസാഹമ അദദുൽ മസാലിഹി യുഖദ്ദമു അലഅല മിനൽ മസാലിഹി, ഇങ്ങനെ ഒരുപാട് മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ ഏറ്റവും മുന്തിയ മസ്ലഹത്തിനെ മുന്തിക്കണം എന്ന് അദ്ദേഹവും പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥവും വ്യക്തമാണ്, യാതൊരു വിഷയവുമില്ല. എന്നാൽ എപ്പോഴും ചിന്തിക്കുക, എല്ലാ നന്മകളും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ നന്മകളും ഒരുമിച്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് സാധിക്കാത്തടത്താണ് നമ്മൾ ഈ കായിദ അപ്ലൈ ചെയ്യേണ്ടത്. ആ കായിദ നമ്മൾ തത്ബീഖ് ചെയ്യേണ്ടത്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പോഴാണ്. എല്ലാ നന്മകളും ഒരുമിച്ച് വരാൻ പറ്റുന്ന സമയത്ത് പരമാവധി ഒരുമിച്ച് വന്ന് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, അതല്ലെങ്കിൽ ദീനിൽ നമുക്കത് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള ഖിബ്ല ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മഖ്ദിസിന്റെ ശ്രേഷ്ഠതയെ ദുർബലപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നമുക്ക് മൂന്ന് മസ്ജിദുകളിലേക്ക് മാത്രമാണ് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത്. അതിലൊരു മസ്ജിദായിട്ട് ഒരു നിസ്കാരത്തിന് 500 കൂലിയായിട്ട് ഇന്നും ബൈത്തുൽ മഖ്ദിസിന് ആ ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കിയാക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ട് മസ്ലഹത്തും, അവിടെ ഏറ്റവും വലിയ മസ്ലഹത്തായ ഖിബ്ലയിൽ കഅബയിലേക്ക് തിരിയുക എന്നുള്ള മസ്ലഹത്ത് ഉണ്ടാക്കിയപ്പോഴും അള്ളാഹു തആല ആ മസ്ലഹത്ത് കൂടി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ മസ്ലഹത്ത് പൂർണ്ണമായി എടുത്തുയർത്തിയിട്ടില്ല. അപ്പൊ രണ്ട് മസ്ലഹത്തും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരുമിച്ച് ചെയ്യണം എന്നുള്ളതിന് ഒരു തെളിവായി പണ്ഡിതന്മാർ ഇത് എടുത്തു പറഞ്ഞതായി കാണാം. അതേപോലെ തന്നെ നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പ് പല ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്, ശറാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ 30 ദിവസം നോമ്പെടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, അതിന് പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അയാൾക്ക് കുറ്റമില്ല, പകരം ഫിദിയ കൊടുത്താൽ മതി. കഴിവുള്ളവർ തന്നെ നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ പകരം ഫിദിയ കൊടുത്താൽ മതി. ഒരു ദിവസം അരസാവ് കൊടുത്താൽ, ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതിയായതാണ്. എന്നാൽ പിന്നീട് മുസ്ലിമീങ്ങൾക്ക് നോമ്പിനോട് കൂടുതൽ അത് എടുക്കാനുള്ള കഴിവുമൊക്കെ വന്നപ്പോൾ നോമ്പ് പൂർണ്ണമായി നിയമമാക്കുകയും പിന്നീട് കഴിവില്ലാത്ത ആളുകൾക്ക് മാത്രം ഫിദിയ കൊടുക്കലുമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിൽ കൊടുക്കുന്ന സദഖത്തിക്ക് പൂർണ്ണമായ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊടുത്തു. മറ്റു മാസത്തിൽ കിട്ടാത്തതായ ഒരുപാട് ശ്രേഷ്ഠതകൾ റമദാൻ മാസത്തിലുള്ള സദഖകൾക്ക് അള്ളാഹു തആല അതിന് നിശ്ചയിക്കുകയുണ്ടായി. അപ്പൊ റമദാൻ മാസത്തിലുള്ള നോമ്പും അയാൾക്ക് കിട്ടി, ആ സദഖകളും ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പൊ രണ്ടു മസ്ലഹത്തുകളും ഒരുമിച്ച് അവിടെ ഉണ്ടാക്കുകയാണ്. നോമ്പ് കൊണ്ടുവന്ന് സദഖയുടെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടില്ല അവിടെ, മറിച്ച് ആ മാസത്തിൽ ചെയ്യുന്ന സദഖക്ക് മറ്റൊരു മാസത്തിൽ ചെയ്താലും ലഭിക്കാത്ത വിധം വലിയ ശ്രേഷ്ഠതയുള്ളതാക്കി അതിന് മാറ്റി. പണ്ഡിതന്മാർ അത് രണ്ടു മസ്ലഹത്തും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ രണ്ടും കൊണ്ടുവരണം, രണ്ടും ചെയ്യണം എന്നുള്ളതിന് മറ്റൊരു തെളിവായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ പറഞ്ഞ കാര്യമാണ് 5 നേരത്തെ നിർബന്ധ നിസ്കാരം. ആദ്യം അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് 50 നേരമായിരുന്നു 5 നേരത്തെ നിസ്കാരം. അത് 50 നേരം നിസ്കരിക്കണമെന്നാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധമായ കാര്യമാണ്. പിന്നീട് അത് ചുരുക്കാൻ പറയുക, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉമ്മത്തിന് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അനുഭവമുണ്ട് ബനു ഇസ്രായേലിന്റെ അവസ്ഥ, കുറക്കാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് 5 അവസാനം കുറച്ചു. എന്നാൽ 5 നിസ്കാരമേ നമ്മൾ നിർവഹിക്കുന്നത് എങ്കിലും അള്ളാഹു തആല ആദ്യം നിശ്ചയിച്ചതുപോലെ 50 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ കൂലിയാണ് നമുക്ക് അള്ളാഹു തആല നൽകുന്നത്. അഥവാ രണ്ടു മസ്ലഹത്തും നമുക്ക് ലഭിച്ചു, രണ്ടു മസ്ലഹത്തും അവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴാണോ മസ്ലഹത്ത് മുഴുവനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെപ്പോഴും ചെയ്യാൻ സാധിക്കുക. ഇനി എപ്പോഴാണോ അത് സാധിക്കാത്തത് ആ സമയത്ത് നമ്മൾ ഒന്ന് ചെയ്തിട്ട് മറ്റൊന്ന് ചെയ്യുക എന്നുള്ളത്. വേറൊരു നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ മസ്ജിദിലേക്ക് നടന്നു വരുന്ന സമയത്ത് നിസ്കാര സമയമായിട്ടുണ്ട്, ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്, 1 മിനിറ്റ് 2 മിനിറ്റേ ഉള്ളൂ. എത്തുന്ന സമയത്ത് അവിടെ അത് ഒരാളൊരു മസ്ജിദിന്റെ കുളത്തിൽ വീണ് മുങ്ങി ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അയാളിങ്ങനെ കൈനീട്ടുകയാണ്. നമ്മൾ അയാൾക്ക് അയാളെ രക്ഷിക്കാൻ പോയാൽ നമുക്ക് നിസ്കാരം എന്തായാലും പോകും, കാരണം നനയും നമുക്ക് മാറ്റി വരണമൊക്കെ ചെയ്യണം. എന്നാൽ നമുക്ക് അയാളെ രക്ഷിച്ചാലും നിസ്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടുന്നില്ല, നമുക്ക് നിസ്കാര സമയം ബാക്കിയുണ്ട്. രണ്ടു മസ്ലഹത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പൊ രണ്ടും നമ്മൾ ചെയ്യണം. അല്ല, നിസ്കാരമല്ലേ ഏറ്റവും അഫ്സലായിട്ടുള്ളത്, അപ്പൊ ഞാൻ രക്ഷിക്കാൻ പോയാൽ എന്റെ നിസ്കാരം പോകില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരത്തെ മുന്തിച്ച് അയാളെ മരിക്കാൻ അനുവദിക്കാനല്ല. മറിച്ച് ഒരു മുസ്ലിമിന്റെ ശരീരത്തിന് നഫ്സിന് അള്ളാഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്, ളറൂറിയാത്തുൽ ഹംസിൽ തന്നെ പെട്ട കാര്യമാണ്. അപ്പോൾ അയാളെ രക്ഷിക്ക് എന്നിട്ട് വന്നിട്ട് കളാ വിട്ടുക. അങ്ങനെ പല ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ജനാസ കൊണ്ടുവരപ്പെട്ടു, ജനാസ കൊണ്ടുവന്ന് അത് നോക്കാൻ ആരുമില്ല, അതിനുവേണ്ടി കുറച്ച് ആളുകൾ പോയാൽ അത് വൈകിപ്പിച്ചാൽ ജനാസ അത് അഴുകാൻ സാധ്യതയുണ്ട്, അത്രയും സമയമൊക്കെ ആയിട്ടുണ്ടാകും. ഇതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന ഉദാഹരണമാണ്. അപ്പൊ അതിനുവേണ്ടി പോയാൽ നമ്മുടെ നിസ്കാരത്തിന്റെ വക്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ പോലും അത് വേഗം പോയി ചെയ്തിട്ട് കളാ വിട്ടാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഏതെങ്കിലും ഒരു വജ്ഹിൽ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, കാരണം നിസ്കാരം അങ്ങനെ ചില ഉദുറുള്ള സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉദുറുള്ള ചില സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജമഅ ചെയ്തിട്ടോ അതല്ല എങ്കിൽ ഖളാ ആയിട്ടോ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് രണ്ടും ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വജ്ഹിൽ ആ രണ്ടാമത്തെ പ്രവൃത്തിയും കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ രണ്ടും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ജനാസക്ക് പോയി നിസ്കാരം ഉപേക്ഷിക്കാനുള്ള അനുവാദമില്ല. നിസ്കാരത്തിന് വന്നിട്ട് ജനാസയെ അവിടെ ഒരു മുസ്ലിമിന്റെ ശരീരത്തെ അങ്ങനെ വിടാനും നമുക്ക് അനുവാദമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നിടത്ത് രണ്ടും ചെയ്യുക. പക്ഷേ അതിൽ ഏറ്റവും ഒന്ന് ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലൈസൽ ആഖിലു അല്ലദീ യഅലമുൽ ഖൈറ മിനൽ ശർ, ഖൈറിനും ഷറും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നവനല്ല ബുദ്ധിമാൻ. വഇന്നമൽ ആഖിലു അല്ലദീ യഅലമുൽ ഖൈറ അൽ ഖൈറൈനി വശർറ ശർറൈൻ, രണ്ട് ഖൈർ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഖൈർ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഖൈറും ഷറും പൊതുവെ മനസ്സിലാക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ. കള്ളുകൂടി ഷറാണ്, നിസ്കാരം ഖൈറാണ്, മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും. പക്ഷെ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും ഖൈർ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. രണ്ട് ഷറു വരുമ്പോൾ ഏറ്റവും വലിയ ഗൗരവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു ഇങ്ങനെ വ്യത്യസ്ത മസ്ലഹത്തുകൾ ഒരുമിച്ച് വരുമ്പോൾ ഏറ്റവും മുന്തിയതിനെ മുന്തിക്കണമെന്ന് കായിദയിൽ പറഞ്ഞു. ശരി, എങ്ങനെയാണ് ഏറ്റവും മുന്തിയത് ഇന്നതാണ് എന്ന് നമ്മൾ പരിഗണിക്കുക? അതിനുള്ള മാർഗമാണ് ഇൻഷാല്ലാ നമ്മൾ പോയിന്റുകളായിട്ട് പറയുന്നത്. അത് രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ ഇന്നതാണ് യുഖദ്ദമുൽ അല എന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റവും മുന്തിയതിനെ മുന്തിക്കണമെന്ന് പറഞ്ഞു, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്ത് വേണം? ഏറ്റവും മുന്തിയത് ഏതാണ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ്, അതല്ലെങ്കിൽ അതിന്റെ ലവാബിത്തുകളാണ്, അതിന്റെ നിബന്ധനകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പറയുന്നത്. അതിലൊന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു മസ്ലഹത്ത്, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ദറൂറിയാത്ത് ഉണ്ട്. അപ്പൊ ഈ ദറൂറിയാത്തായ മസ്ലഹത്തുകൾ എപ്പോഴും ഹാജിയായിട്ടുള്ളതും തഹസീനിയായിട്ടുള്ള മസ്ലഹത്തിന് മുന്നിൽ നിൽക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണം. ഇപ്പൊ ഫജർ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെള്ളം ഇല്ല, അവിടെ വെള്ളമില്ല, ഉച്ചയാകുമ്പോൾ വെള്ളം വരും, ഉച്ചയാകുമ്പോൾ വെള്ളം വരും, വേറെ ഒരു വെള്ളവും അയാൾക്കില്ല. ഫജർ തുലുവിൽ ഫജറോടുകൂടി ഫജർ നിസ്കാരം നഷ്ടപ്പെടും, സമയം അത്രയേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ലാതെ ആ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത്, അതാണ് അയാൾ ചെയ്യേണ്ടത്, അതിനെയാണ് മുന്തിക്കേണ്ടത്. വെള്ളത്തോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് ഒരു മസ്ലഹത്താണ്, വെള്ളത്തോടുകൂടി നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു മസ്ലഹത്താണ്. കാരണം അള്ളാഹു തആലയോടുള്ള മുനാജാത്താണ് നിസ്കാരം, ഏറ്റവും ശുദ്ധിയോടുകൂടി. ചിലപ്പോൾ അയാൾ ജനാബത്തുകാരനായിരിക്കും, അത് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടും, ജനാബത്തുകാരനായിരിക്കും ചിലപ്പോൾ, അഥവാ രാത്രിയിൽ ജനാബത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ശുദ്ധിയായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കലാണ് ഏറ്റവും വലിയ മസ്ലഹത്ത്, അത് അവിടെയുണ്ട്. എന്നാൽ ഇപ്പുറത്ത് മറ്റൊരു മസ്ലഹത്ത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരത്തെ അതിന്റെ സമയത്ത് നിർവഹിക്കുക, നിസ്കാരം അത് നിർവഹിക്കപ്പെടുക. കാരണം നിസ്കാരം എന്ന് പറയുന്നത് സമയത്തേ നിർവഹിക്കാൻ പാടുള്ളൂ, അതാണ് അതിന്റെ സമയം. പിന്നെ ഉള്ളത് മനഃപൂർവ്വം സമയത്ത് നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിൽ നിസ്കാരം നിർവഹിക്കുക എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. ആ നിസ്കാരത്തിന് വേണ്ടതായ വുളുവും മറ്റുമൊക്കെ, അല്ലെങ്കിൽ കുളിയും മറ്റുമൊക്കെ ചെയ്യുക എന്നുള്ള മസ്ലഹത്ത് ഇവിടെ ഉണ്ട്. ഇതിൽ നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് മുന്തിയ മസ്ലഹത്ത്. അതിനെ മുന്തിക്കണം. ഈ കാര്യം അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഞാൻ ഇപ്പോ വെള്ളമില്ലാതെ തയ്മമൊക്കെ ചെയ്യാതെ ശരിയല്ലല്ലോ, ചിലപ്പോൾ വെള്ളവും മണ്ണും ഉണ്ടാവില്ല, അങ്ങനെയും വരാം. ഫാഖിദു തഹൂറത്തൈൻ, രണ്ട് കാര്യങ്ങൾ ശുദ്ധിയാക്കണം, രണ്ടും ഇല്ലാത്ത സമയം ഉണ്ടാകും. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിക്കും. ഒരാൾ സാധാരണക്കാരൻ എന്താ ചിന്തിക്കുക? അല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കില്ല. ഹോസ്പിറ്റലുകളിൽ പോയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ അയാള് മൂത്രം നജസ് ഇങ്ങനെ ഉണ്ടാകും, പൈപ്പിട്ടിട്ടുണ്ടാകും, അങ്ങനെ പല അശുദ്ധി ഉണ്ടാകും. വെള്ളം തട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പ്ലാസ്റ്റർ ഉണ്ട്, ഇവിടെ പ്ലാസ്റ്റർ ഓപ്പറേഷൻ ചെയ്തിട്ട് കീറിയിട്ടുണ്ട്, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പൊ ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ ഇത് ഞാൻ നിസ്കരിക്കുന്നത് ശരിയല്ല, കാരണം തഹാറത്തില്ല, മലമൂത്ര സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് ഈ മസ്ലഹത്ത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ട് 7-8 ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കലാവ് കിട്ടുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പരിപാടി ഇതിനില്ല. മറിച്ച് ആ വക്തിൽ അയാൾക്ക് അക്കലുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, ബുദ്ധി മറന്നിട്ടില്ല, മാന്ദ്യം സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ബുദ്ധി എത്രത്തോളം ഉണ്ട് എങ്കിൽ, ഏതവസ്ഥയിലാണെങ്കിലും നിസ്കാരം സമയത്ത് നിർവഹിക്കപ്പെടുക എന്നുള്ളത് മസ്ലഹത്തുൽ ദറൂറിയാണ്. അതിന്റെ താഴെയാണ് മസ്ലഹത്തുൽ ഹാജിയായ കാര്യം വരുന്നത്. മനസ്സിലായില്ലേ? അത് കഴിവില്ലാത്തപ്പോഴാണ് പറയുന്നത്. ഇങ്ങനെ രണ്ടും ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റൂ എന്നുള്ളപ്പോഴാണ് വരുന്നത്. രണ്ടും ചെയ്യാൻ പറ്റുവാണെങ്കിൽ രണ്ടും ചെയ്യണം, നിർബന്ധമാണ്. പ്രത്യേകിച്ചും അത് നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട കാര്യമാണ് തഹാറത്ത്. നിന്ന് നിസ്കരിക്കലാണെങ്കിൽ റുക്നിൽപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പൊ ഫ്ലൈറ്റിൽ വെച്ചുള്ള നിസ്കാരം അതങ്ങനെ വരും. ഫ്ലൈറ്റിൽ വെച്ച് സുബഹിക്ക് നമുക്ക് പലപ്പോഴും അറിയാം, 3 മണിക്കും 4 മണിക്കൊക്കെ ഫ്ലൈറ്റ് കയറിയാൽ എന്തായാലും സുബഹി സമയം കഴിഞ്ഞിട്ടേ എത്തുകയുള്ളൂ. അപ്പൊ നിസ്കാരം നിന്നിട്ട്, വുളുവൊക്കെ എടുത്ത് നിന്നിട്ട് നിർവഹിക്കുക, കിബിലക്ക് നേരത്തെ നിർവഹിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഹാജിയായ കാര്യമാണ്. അഥവാ അതിന്റെ കിബില, ഇസ്തിഖ്ബാൽ കിബില ഷർത്താണ്. കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് തഹാറത്ത് ഉണ്ടാക്കുക ഷർത്താണ്. ചിലപ്പോൾ വെള്ളമില്ലാത്ത ഫ്ലൈറ്റ് ആയിരിക്കും, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അത് ദറൂറിയത്തായ കാര്യമാണ്. അപ്പൊ ഇത് ഈ കായിക മനസ്സിലാക്കിയ ആൾക്ക് പിന്നെ ഒരുപാട് സംശയങ്ങൾ വരും. പല വിഷയത്തിലും ഇത് വരും. അയാൾക്ക് ആ സംശയങ്ങൾ തീരും. ഇത് നിർവഹിക്കലാണ് എന്നോട് അള്ളാഹു തആല ഇപ്പോൾ കൽപ്പിച്ചത്. രണ്ട് മസ്ലഹത്തുണ്ട്, വുളുവൊക്കെ എടുത്ത് നിന്ന് നിസ്കരിക്കൽ മസ്ലഹത്താണ് എന്ന് അവന്റെ തലയിൽ ഉണ്ടാകും, അത് മസ്ലഹത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ നിസ്കാരം നിർവഹിക്കുക എന്നുള്ള മസ്ലഹത്താണ്, യുഖദ്ദം മുന്തിക്കേണ്ടത് അതാണ് എന്നാണ്. അപ്പോൾ ദറൂറിയായിട്ടുള്ള മസ്ലഹത്ത് അതിന് മുന്തിക്കണം. അതേപോലെ പറഞ്ഞ കാര്യമാണ് ഹാജിയായിട്ടുള്ള മസ്ലഹത്ത് തഹസീനിയായ മസ്ലഹത്തിനേക്കാളും മുന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരാൾക്ക് തഹസീനിയായ മസ്ലഹത്തായി പറഞ്ഞ കാര്യമാണ് നമുക്ക് നല്ല രീതിയിലുള്ള രൂപവും വസ്ത്രവും ഒക്കെ ധരിച്ചു വരിക എന്നുള്ളത്. ഒരുപാട് വിഷയത്തിൽ നിസ്കാരത്തിന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് എളുപ്പത്തിന് പറഞ്ഞെന്നുള്ളൂ. ഒരാൾക്ക് അങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് വേറെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നു, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറെ ഹാജി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക. ആ നഷ്ടപ്പെടുന്ന സമയത്ത് ഹാജി ആയിട്ടുള്ള മസ്ലഹത്തിനെ മുന്തിക്കുകയും മറ്റേത് അതിനുശേഷമേ ചെയ്യേണ്ടുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഈ ദറൂറിയത്തായ മസ്ലഹത്തിൽ പെട്ടതാണ് ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത്, അപ്പൊ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിന് താഴെയുള്ള പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി അതിന്റെ താഴെയുള്ള മസ്ലഹത്തുകൾ ഉപേക്ഷിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാള് നമ്മളോട് പറയാണ് ഒരു കയ്യില് വാളും പിടിച്ചിട്ട്, ഈ ലഹരി നീ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, ഈ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും, ഞാൻ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ അക്കലിനെ സംരക്ഷിക്കുന്ന മസ്ലഹത്താണ്. എന്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ബുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അയാൾ കൊല്ലുന്നതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എന്റെ നഫ്സിനെ സംരക്ഷിക്കുന്നതിലുള്ള മസ്ലഹത്താണ്. അവിടെ നമ്മൾ നഫ്സിനെയാണ് സംരക്ഷിക്കേണ്ടത്, നഫ്സിനെയാണ് അവിടെ സംരക്ഷിക്കേണ്ടത്, കാരണം അതാണ് മുന്നിൽ നിൽക്കുന്നത്. ദീന് കഴിഞ്ഞാൽ പിന്നെ നഫ്സ്, നഫ്സ് കഴിഞ്ഞാൽ അക്കൽ, അക്കൽ കഴിഞ്ഞാൽ പിന്നീട് അഭിമാനം, എർ അല്ലെങ്കിൽ നെസൽ പാരമ്പര്യം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ദീനിൽ ഹറാമാക്കിയിട്ടുള്ളത്. അതിന് കഴിഞ്ഞാൽ സമ്പത്ത് ചെയ്യും. അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഒരു കല്ലെടുത്തിട്ട് അവന്റെ കാറിന് കല്ലെറിയണം, അല്ലെങ്കിൽ ഇന്നത് നശിപ്പിക്കണം, സമ്പത്തിനെ നശിപ്പിക്കലാണത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് മസ്ലഹത്താണ്. പക്ഷെ അതിന് അതല്ല എങ്കിൽ അയാൾ എന്താണ് നമ്മൾ ചെയ്യാൻ, നമ്മൾ അഭിമാനം നഷ്ടപ്പെടുത്തും, അല്ല എങ്കിൽ നമ്മുടെ അഭിമാനത്തെ പിച്ച് ചീന്തും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സന്ദർഭം വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെയുള്ളത് ചെയ്യേണ്ടി വരും. ആ മസ്ലഹത്ത് നഷ്ടപ്പെടുത്തി ഈ വലിയ മസ്ലഹത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരും. മസ്ലഹത്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതേ കാര്യം തന്നെ ചിലപ്പോൾ വേറെ അധ്യായത്തിലും വരും. പല അധ്യായത്തിലും ഈ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പക്ഷെ എല്ലാം ഹുക്കും ഒന്നു തന്നെയായിരിക്കും, എല്ലാ ഹുക്കുമും ഒന്നു തന്നെയായിരിക്കും. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, വാജിബായ മസ്ലഹത്ത് എപ്പോഴും നവാഫിൽ, അഥവാ തുഖദ്ദമു മസാലിഹുൽ വാജിബാത്തി അലാ മസാലിഹിൻ നവാഫിൽ, വാജിബായ കാര്യമാണ് സുന്നത്തായ കാര്യത്തിനേക്കാളും മുമ്പിൽ മുന്തിക്കേണ്ടത്, വാജിബായ കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അയാൾ മസ്ജിദിലേക്ക് എത്തുന്ന സമയത്ത് അയാൾക്ക് രണ്ട് റക്കാത്ത് ഫജറാണെന്ന് വിചാരിക്കുക, രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അയാൾ ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അയാളുടെ വാജിബായ കാര്യം അവിടെ ആരംഭിച്ചു വരും. അല്ലെങ്കിൽ ആ സുന്നത്തായ ഒരു പ്രവർത്തനത്തിന് അയാൾ സദക്കയാണെന്ന് വിചാരിക്കുക, സദക്കക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് പാവപ്പെട്ട ഒരാളെ സഹായിക്കാം, അത് പോയി നടന്നു പോയി സഹായിക്കാം, സഹായിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും നിസ്കാരം കഴിയും. ജമാഅത്ത് നിസ്കാരം ബാങ്ക് കേട്ട ആളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കൽ പുരുഷന്മാർക്ക് വാജിബാണ്. അപ്പൊ ആ സുന്നത്ത് ചെയ്യാൻ പോയാൽ ഇയാൾക്ക് എന്ത് നഷ്ടപ്പെടുകയാണ്, വാജിബായ കാര്യം നഷ്ടപ്പെടുകയാണ്. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് വാജിബാണ്. ഇപ്പൊ ഒരാൾ വിചാരിക്കണം, ഞാൻ കാരുണ്യ പ്രവർത്തനത്തിന്, സാമൂഹിക പ്രവർത്തനത്തിന് പ്രവർത്തിക്കാം, അങ്ങനെ അയാൾ എന്ത് ചെയ്യണം, പകല് ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനത്തിനുള്ള ആളുകൾക്ക് അരി കൊടുക്കാനും മറ്റൊക്കെ പോകുന്നു, പകല് നോമ്പ് ഒഴിവാക്കുകയാണ്, എന്താ കാര്യം, പകല് ഒഴിവാക്കണ ഒരു മസ്ലഹത്താണ്, നല്ല മസ്ലഹത്താണ്. പക്ഷേ ഇവിടെ വാജിബായിട്ടുള്ള മസ്ലഹത്ത് അഥവാ റമദാനിലെ പകൽ നോമ്പെടുക്കുക എന്നുള്ള മസ്ലഹത്ത് ഒഴിവാക്കിയിട്ട് നീ ഇത് ചെയ്യാൻ പാടില്ല, ഇതിനെ മുന്തിക്കണം. എന്നാൽ അതല്ല സുന്നത്താണെങ്കിലോ, അത് വിഷയം വേറെ. സുന്നത്ത് നോമ്പാണ്, തിങ്കളാഴ്ച നോമ്പെടുക്കാം, നാളെ തിങ്കളാഴ്ചയാണ് നോമ്പെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ സഹോദരന്റെ കൂടെ യാത്ര ചെയ്യാം, ഇത് രണ്ടും സുന്നത്തായ കാര്യമാണ്. ഇത് ഇയാൾക്ക് ഏറ്റവും ഏതാണ് ശരിയെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അയാൾക്ക് എളുപ്പമുള്ളത് നോക്കിയിട്ട് അയാൾക്ക് ചെയ്യാം, ഇത് ഒഴിവാക്കിയിട്ട് അത് ചെയ്യാം. പക്ഷെ ഫർള് ഒഴിവാക്കിയിട്ട് ഒരിക്കലും സുന്നത്ത് ചെയ്യാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, എന്താണ് മതവിദ്യാർത്ഥികൾ ആദ്യം പഠിക്കേണ്ടത്, ഖുർആൻ ഹിഫ്ളാക്കലാണോ അതല്ല ഇൽമാണോ പഠിക്കേണ്ടത്, ഖുർആൻ ഹിഫ്ളാക്കുക അതല്ല ഇൽമാണോ ആദ്യം പഠിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അമ്മൽ ഇൽമു അല്ലദീ യജിബു അലൽ ഇൻസാനി ഐനൻ കഇൽമി മാ അമറ അല്ലാഹു ബിഹി വമാ നഹ അൻഹു ഫഹുവ മുഖദ്ദമുൻ അലാ ഹിഫ്ളി മാ ലാ യജിബു മിനൽ ഖുർആൻ. ഒരാൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ട്, തൗഹീദ്, നിസ്കാരം, നോമ്പ്, ഇങ്ങനെയുള്ള ഇൽമു പഠിക്കലാണ് ഖുർആൻ ഹിഫ്ളാക്കുന്നതിനേക്കാളും മുന്തിക്കേണ്ടത് എന്നാണ്. ഒരാൾ പ്രായപൂർത്തിയെത്തിയ ഒരു വ്യക്തിയാണ്, അയാൾക്ക് ഇതൊക്കെ നിർബന്ധമാണ്, അയാൾക്ക് തൗഹീദൊന്നും അറിയില്ല, നിസ്കാരത്തിനെ കുറിച്ചൊന്നും അറിയില്ല, അയാൾ ഫുൾ ടൈം ഇരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഖുർആൻ മുറാജ ചെയ്യുന്നു, ഹിഫ്ളാക്കുന്നു, അയാൾ എന്താണ് ചെയ്യുന്നത്? ഫർളായ കാര്യത്തെ ഇൽമിനെ ഉപേക്ഷിച്ചിട്ടാണ് സുന്നത്തിന് പോകുന്നത്. എന്നാൽ ഈ ഫർളായ ഇൽമ്, വാജിബായ ഇൽമ് ഒരാൾ പഠിച്ചാൽ അയാൾ ചെയ്യുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്തുള്ള കാര്യം തന്നെയാണ് എന്ത്, ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മാല യജീബു മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു കാര്യം വാജിബുണ്ട്, ഒരു കാര്യം ഹിഫ്ളാക്കൽ ഖുർആനിൽ വാജിബുണ്ട്, എന്താണത്? സൂറത്തുൽ ഫാത്തിഹ. അതൊഴികെ സൂറത്തുൽ ഫാത്തിഹ ഹിഫ്ളാക്കൽ വാജിബാണ്. അതിനിപ്പോ എല്ലാം ബാക്കിയൊക്കെ പഠിച്ച് നിസ്കാരം സക്കാത്തൊക്കെ പഠിച്ചിട്ട് പറ്റൂലല്ലോ, കാരണം നിസ്കാരത്തിന്റെ ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്ത നിസ്കാരം ഇല്ല എന്നാണ്. അപ്പൊ അത് വാജിബിൽ തന്നെയാണ് പെടുന്നത്. എന്നാൽ ബഖറ മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ പഠിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ നിർബന്ധമായ ഇൽമു പഠിക്കലുണ്ട് അയാൾക്ക്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്നതായ കാര്യമാണ്. അത് ഒഴിവാക്കിയിട്ട് തലബുൽ ഇൽമിന് ഹിഫ്ള് ആക്കാൻ ഇറങ്ങരുത്, മറിച്ച് അത് പഠിക്കുക, പിന്നെ ഖുർആൻ ഹിഫ്ള് ആക്കാൻ അയാൾക്ക് ചെയ്യാൻ സാധിക്കും. പണ്ഡിതന്മാർ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് വാജിബുകൾ ഒരുമിച്ച് വന്നു, രണ്ട് നിർബന്ധമായ കാര്യം വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ട് വാജിബുകൾ ഒരുമിച്ച് വന്നു, അതിൽ ഏറ്റവും മുന്തിയത് ആദ്യം ചെയ്യണം. ഇപ്പൊ കഫാറത്തുൽ യമീൻ അല്ലെങ്കിൽ പ്രായശ്ചിത്തം, ഒരാൾ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല, കഫാറത്തുണ്ട്, അപ്പൊ അതിന് അയാൾക്ക് അടിമകൾ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല, 10 സാധുക്കൾ അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാൻ സാധിച്ചില്ല, പിന്നെ ഉള്ളത് എന്താണ്, 3 ദിവസം നോമ്പെടുക്കലാണ്. അയാൾക്ക് ആ 3 ദിവസം നോമ്പെടുക്കൽ നിർബന്ധമായിട്ട് അവിടെ ഉണ്ട്. എന്നാൽ റമദാനിലെ 3 ദിവസത്തെ നോമ്പും ഉണ്ട്, അയാൾ രണ്ട് വാജിബായിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വാജിബിനെ ആദ്യം നമ്മൾ എടുക്കണം. അത് അയാൾക്ക് ഇപ്പൊ ലാസ്റ്റ് ഒരു 3 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, റമദാനിന് മുമ്പ് ഈ 3 അയാൾ അവിടെ നിർവഹിക്കൽ അയാൾക്ക് നിർബന്ധമായി തീരും. അതേപോലെ തന്നെ രണ്ട് നാഫിലത്തുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ ഏറ്റവും ആക്കിയതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠത കൂടിയ നാഫിൽ ആദ്യം നിർവഹിക്കണം എന്നാണ്. രണ്ട് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ് എങ്കിൽ അതിനെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. രണ്ട് സുന്നത്ത് വന്നു, അതിൽ ഒന്നിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, ഇതിൽ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് സുബഹിക്ക് മുമ്പുള്ള സമയത്തെത്തിയപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, 2 റക്അത്ത് വുളുവിന്റെ സുന്നത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിരുപാധികമായിട്ടൊരു സുന്നത്ത്, വുളുവിന്റെ സുന്നത്ത് നമുക്ക് ഇതിൽ കൂട്ടാവുന്നതാണ്, തഹിയത്തും ഇതിൽ കൂട്ടാവുന്ന, അല്ലെങ്കിൽ നിരുപാധികമായി 2 റക്അത്ത് ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാമല്ലോ, അങ്ങനെ നിരുപാധികമായിട്ട് 2 റക്അത്ത് സുന്നത്ത് അവിടെ ഉണ്ട്. പിന്നെ അയാൾക്ക് 2 റക്അത്ത് ഫജറിന്റെ ഫജറിന്റെ റവാത്തിബ് ഉണ്ട്, ഇതിൽ ഏതാണ് മുന്തിയത്, ഫജറിന്റെ റവാത്തിബ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ അതവിടെ നിർവഹിക്കുക എന്നുള്ളതാണ് അയാൾ ആദ്യം ചെയ്യേണ്ടത്, അതവിടെ നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ട് സുന്നത്തുകൾ. ഇനി ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അഫ്ലലായ ചില കാര്യങ്ങൾ പോലും ഒഴിവാക്കേണ്ടതായ ചില സമയം വരും, ചില പ്രത്യേകം മുഅക്കത്തായ ചില പ്രത്യേക സമയത്ത് ചെയ്യേണ്ടതായ ചില ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ ഫദലുള്ള ഒരു കാര്യം വരെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അതിൽപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, അപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. ഖുർആൻ പാരായണമാണോ മറ്റ് ദിക്കറുകളാണോ അഫ്ലൽ? ഏറ്റവും അഫ്ലൽ ഖുർആൻ പാരായണമാണ്, യാതൊരു സംശയവുമില്ല, ഏറ്റവും അഫ്ലൽ ഖുർആൻ പാരായണമാണ്. പക്ഷേ ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതല്ല അയാൾ ചെയ്യേണ്ടത്, മറിച്ച് അത് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം, മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കണം, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയുക, അല്ല ഏറ്റവും അഫ്ലല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഇതൊരു മുഅക്കത്തായ ആ സമയത്തെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ, അത് ആ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കണം, അതിന് വേറെ സമയമില്ല. പണ്ഡിതന്മാരത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യാം, ഖിറാഅത്തുൽ ഖുർആൻ നമുക്ക് തുടരാം, കാരണം അതിന് പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല, നമുക്ക് ഏത് നേരം ചെയ്യാം, പക്ഷെ ഇതിന് പ്രത്യേക സമയത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പരിഗണിക്കേണ്ട മസ്ലഹത്താണ് മുത്തഅദ്ദിയായിട്ടുള്ള മറ്റുള്ളവരിലേക്ക് കൂടിയെത്തുന്ന മസ്ലഹത്ത് എപ്പോഴും സ്വന്തത്തിൽ ഒതുങ്ങുന്ന മസ്ലഹത്തിനേക്കാളും മുന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരിലേക്ക് ഒതുങ്ങുന്ന മസ്ലഹത്തുകൾ എപ്പോഴും സ്വന്തത്തിൽ ഒതുങ്ങുന്ന മസ്ലഹത്തിനേക്കാളും പരിഗണിക്കേണ്ടതുണ്ട്. ഏതുപോലെ ഒരാൾക്ക് ഒരു യാത്ര പോകണം, യാത്ര പോകുമ്പോൾ ഇയാൾക്ക് ഒരുപാട് കൂടെയുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് മുത്തഅദ്ദിയായ ആളുകളിലേക്ക് എത്തുന്ന നന്മയാണ്. എന്നാൽ ഇയാൾക്ക് സ്വന്തമായി ഇരുന്ന് ഖുർആൻ ഓതുകയോ അല്ല എങ്കിൽ ഒരു സുന്നത്ത് നോമ്പ് എടുക്കുകയോ ചെയ്യുക എന്നുള്ളത് സ്വന്തത്തിൽ ഒതുങ്ങുന്ന ഒരു അമലാണ്, സ്വന്തത്തിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആളുകളിലേക്ക് നന്മ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ, രണ്ടും സുന്നത്താണ്, ആളുകളിലേക്ക് നന്മ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ അത് കാണാം, അഥവാ ആളുകളിലേക്ക് എത്തുന്ന നന്മകളുണ്ട്. അപ്പൊ അത് കൂടുതൽ ആ രൂപത്തിലുള്ളത് നമ്മൾ ചെയ്യുക. രണ്ടിലേതെങ്കിലും ഒന്നേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആളുകളിലേക്ക് എത്തുന്നതിനെ നമ്മൾ തെരഞ്ഞെടുക്കുക. അതേപോലെ പറഞ്ഞ മറ്റൊന്നാണ് തഖദ്ദുമുൽ ഫദീലത്തുൽ മുതഅല്ലിഖത്തു ബിദാത്തിൽ ഇബാദ അലൽ ഫദീലത്തി മുതഅല്ലിഖത്തു ബിമകാനിഹ വസമാനിഹ. ചില ഇബാദത്തിന് അത് ചില സ്ഥലത്ത് നിർവഹിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ ആ ഇബാദത്തിന് തന്നെ ഒരു അതിൻ്റെതായ ദാത്തിയായ സത്വത്തിലുള്ള ഒരു ഫദലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ധാരാളം ഉദാഹരണം കാണാൻ സാധിക്കും. ഉംറയിലും ഹജ്ജിലും ഒക്കെ നമ്മൾ തവാഫ് ചെയ്യാറുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് കാബയോട് അടുത്ത ഭാഗത്ത് തവാഫ് ചെയ്യുക എന്നുള്ളത് തവാഫിന് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും അടുത്തുനിന്നാണ്. എന്നാൽ തവാഫിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്ന് ചുറ്റിലും റംല് ഒരല്പം വേഗത്തിൽ ഓടുക, കാലുകൾ ചുവടുകൾ അടുപ്പിച്ചു വെച്ച് ചെയ്യുക എന്നുള്ളത് റംൽ എന്ന് പറയും. അത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ ഇവിടെ രണ്ട് സുന്നത്തുകൾ ചെയ്യുന്നു. ഇത് രണ്ടും ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടും നിർവഹിക്കുക. കാബയുടെ തൊട്ടടുത്തുനിന്ന് തന്നെ റംല് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾ അങ്ങനെ ചെയ്താൽ രണ്ടും അയാൾക്ക് കിട്ടി, രണ്ടും മസ്ലഹത്തും അയാൾക്ക് ലഭിച്ചു. എന്നാൽ ഇന്ന് മിക്കപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് മിക്കപ്പോഴും ഏറ്റവും അടുത്ത് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റംല് ചെയ്യാൻ സാധിക്കുകയില്ല. അത്രയും തിരക്കാണ്. ഹജറുൽ അസ്വദിന്റെയും റുക്കുൻ യമാനിയുടെയും ആ ഭാഗത്തും ഒക്കെ തിരക്കാണ്. അയാൾക്ക് രണ്ടാളൊരു ഓപ്ഷനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ കാബയുടെ അടുത്തുനിന്ന് തവാഫ് ചെയ്യാം, റംലില്ല, പതുക്കെ നടക്കേണ്ടി വരും. അല്ല എങ്കിൽ ഒരു നാലഞ്ച് ചുറ്റും അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് ചുറ്റിന്റെ അപ്പുറത്ത് പോയാൽ, കുറച്ച് പുറകിലോട്ട് പോയാൽ ഒരാൾക്ക് റംല് ചെയ്തിട്ട് തന്നെ മൂന്ന് ചുറ്റ് തവാഫ് ചെയ്യാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നു ഇയാൾ ആ റംല് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം റംല് എന്ന് പറയുന്നത് തവാഫിന്റെ ദാത്തിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, മുതഅല്ലിഖുമ്പി ദാത്താണ്. എന്നാൽ മറ്റേത് മക്കാനുമായി ബന്ധപ്പെട്ടില്ല, ഇവിടെ ചെയ്യാണ് നല്ലത്. മറ്റേത് ആ തവാഫിന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്, അത് വേഗത്തിൽ ചുറ്റുക എന്നുള്ളത്. മറ്റേത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് അവിടെ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിസ്കാരം. ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ജമാഅത്താകുമ്പോൾ നമ്മൾ പുരുഷന്മാരോട് എത്തണം. പക്ഷെ ഒരാൾ നിസ്കരിക്കാൻ എത്തുന്ന സമയത്ത് അയാൾക്ക് ശക്തമായി ടോയ്ലറ്റിൽ പോകാൻ തോന്നി, വയറ്റിൽ ശക്തമായ പ്രശ്നം, അയാൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ ആ പ്രശ്നത്തോടുകൂടി നിസ്കരിക്കാൻ നിൽക്കാം, ഒരു മസ്ലഹത്ത് അയാൾക്ക് കിട്ടും. രണ്ടാമത്തേതോ അയാൾക്ക് പോയി ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് ചിലപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അയാൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ജമാഅത്ത് കിട്ടിയാലായി എന്നേ ഉള്ളൂ. പണ്ഡിതന്മാർ പറയുന്നു ഇയാൾ അവിടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് എങ്കിൽ, അങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്കിൽ പോലും അതാണ് ചെയ്യേണ്ടത്. കാരണം ഖുശൂവോടുകൂടി നിസ്കരിക്കുക എന്നുള്ള നിസ്കാരത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതല്ല നിസ്കാരം എങ്ങനെ എങ്ങനെയെങ്കിലും ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകെട്ടിയിട്ട് ഒരു പരിപാടി തീർക്കലല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ആളുകളെ കാണിക്കാൻ, അപ്പൊ ഞാൻ ജമാഅത്തിന് എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കാനല്ല, അതല്ല എങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ തീർത്ത് കളയാനല്ല, മറിച്ച് നിസ്കാരത്തിൽ അത് അല്ലാഹു തആല നന്നായി ഓർക്കാനാണ്. മനസ്സിലായില്ല? അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗം ടോയ്ലറ്റിൽ പോയി വന്ന് ചിലപ്പോൾ നമുക്ക് രണ്ട് റക്കായത്തെ കിട്ടുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു റക്കായത്തെ കിട്ടുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായ ജമാഅത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാലും നമ്മൾ അതിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. വേറെയും ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നുള്ളത് ഫദ്ലുള്ള കാര്യമാണ് അല്ലെ? ഏറ്റവും ശ്രേഷ്ഠതയുള്ള സഫ് ഒന്നാമത്തെ സഫാണ് പുരുഷന്മാർക്ക്. ഒരാൾക്ക് ഒന്നാമത്തെ സഫിൽ ഒരു നിൽക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ നിസ്കാരത്തിന് ആകെ അടങ്ങാറാക്കുന്ന എന്തെങ്കിലുമോ കാര്യങ്ങൾ അവിടെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പ്രശ്നമാണ്, അവരെ ആളുകളെ തശ്വീഷാക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് മുന്നിൽ വെക്കും, പല എഴുത്തുള്ളതും പല അങ്ങനെ രൂപത്തിൽ ചിത്രങ്ങളുള്ളതൊക്കെ മുന്നിൽ വെച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന സമയത്ത് ആകെ അയാൾക്ക് ഖുശൂവിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു വസ്വാസല്ല, രണ്ടാമത്തെ സഫിലേക്കുമൊക്കെ അതില്ല, ആ പ്രശ്നങ്ങളില്ല, നല്ല രീതിയിൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു അയാൾ രണ്ടാമത്തെ സഫിൽ നിസ്കരിച്ചാൽ മതി. കാരണം ഖുശൂ എന്നുള്ള നിസ്കാരത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യം എന്ന മസ്ലഹത്തിന് അവിടെ മുൻനിർത്തണം, മറ്റേത് ഒഴിവാക്കണം. അതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നാമത്തെ സഫിൽ അയാൾ നിൽക്കാൻ പോകുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട്, അയാളുടെ ശക്തമായി ഉള്ളിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമോ ഒക്കെ ധരിച്ചിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. അയാളുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് നിസ്കാരം, അയാൾ എപ്പോൾ ശ്വാസം വിട്ടാൽ നിസ്കാരം അയാൾക്ക് ശരിയാവുന്നില്ല, ആകെ അതാണ് ചിന്ത, അയാളുടെ വെറുപ്പും വരും. അതേപോലെ അയാൾക്ക് നിസ്കാരത്തിന് ഒരു ഖുശൂവും ലഭിക്കുന്നില്ല എങ്കിൽ ആ വേളയിൽ ആ ഒന്നാമത്തെ സഫ് ഒഴിവാക്കിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാമത്തെ സഫ് ചെയ്യാം, രണ്ടാമത്തെ സഫിൽ നിൽക്കാം. അതാണ് അയാൾ വേണ്ടത്. കാരണം അയാൾ നിസ്കാരത്തിന്റെ ഖുശൂ കൃത്യമാക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് മസ്ലഹത്തുൻ ആമ്മ, പൊതുവായിട്ടുള്ള മസ്ലഹത്തിന് മസ്ലഹത്തുൻ ഖാസിനേക്കാളും പരിഗണന കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു പണ്ഡിതനുണ്ട് എന്ന് വിചാരിക്കുക. അയാൾ എപ്പോഴും മഗ്രിബിനും ഇഷാക്കും ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതനാണ്. അയാൾക്ക് വേണേൽ മഗ്രിബിന്റെ ഇഷാന്റെ ഇടയിൽ എന്ത് ചെയ്യാം? ഖുറാൻ ഓതാം, ഖുറാ മറ്റ് ഖിറാഅത്തുകൾ വായിക്കാം, കിതാബ് വായിക്കാം, മറ്റു പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇയാൾ ഈ സമയത്ത് ജനങ്ങൾക്ക് ഉപകാരം കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നന്മകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത് പഠിക്കാൻ പറ്റും, അയാൾക്ക് ഒരുപാട് ഹൈറുകൾ ലഭിക്കും, അത് മൊത്തത്തിൽ കിട്ടുന്ന കാര്യമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിനെ സാധിക്കും. രണ്ടിലൊരു കാര്യമേ എനിക്ക് ഈ സമയത്ത് സാധിക്കുള്ളൂ. ഒരാൾ പറയുന്നത് കുറെ ആളുകൾ ഇങ്ങനെ ഇത് കേൾക്കും, അപ്പൊ നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയാണ് നന്നാണ്. ഇയാൾ ഇല്ല, ഞാനിത് വായിക്കണം, ഞാനിത് വായിക്കാനിരിക്കുകയാണ്. അയാൾക്ക് നിർബന്ധമായൊരു കാര്യമല്ല, നിർബന്ധ കാര്യമാകുമ്പോൾ മാറി, മറിച്ച് അയാൾക്ക് രണ്ടും ചിലപ്പോഴും വായിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അയാൾക്ക് അത് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. സ്വന്തത്തിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ സ്വന്തത്തിന് ഉണ്ടാകുന്നതിനേക്കാളും മൊത്തത്തിൽ ഉണ്ടാകുന്ന മസ്ലഹത്തിന് എപ്പോഴും പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം മുമ്പ് വീഡിയോഗ്രാഫിയുടെ വിഷയത്തിൽ കേട്ടിട്ടുണ്ടാകണം. ദഅവത്തിന് വീഡിയോഗ്രാഫി അനുവദിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഫത്വ മാറ്റിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഈ ഒരു മസ്ലഹത്ത് പറഞ്ഞതായി കാണാം. നമ്മൾ സ്വന്തത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫോട്ടോഗ്രാഫി എടുക്കാറുണ്ട്. നമ്മൾ പാസ്പോർട്ടിന് വേണ്ടി, ആധാർ കാർഡിന് വേണ്ടി, അല്ല ഒരു സിം കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ കൊണ്ടുപോയി കൊടുത്ത് വാങ്ങാറുണ്ട്. അതൊക്കെ സ്വന്തത്തിനുള്ള മസ്ലഹത്താണ്. എന്നാൽ ജനങ്ങൾക്കുള്ള മസ്ലഹത്ത്, ഒരുപാട് ആളുകൾ ഷിർക്കിലും ഖുറാഫത്തിലും ബിദഅത്തുകളുമായി കഴിഞ്ഞുകൂടുക, അപ്പോ അതിനുവേണ്ടി ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ദഅവത്തെത്താൻ അഥവാ ഒരു ആമായ മസ്ലഹത്തിന് ഇത് കാരണമാകുന്നു. അപ്പൊ നമ്മൾ സ്വന്തത്തിന് ഖാസായ മസ്ലഹത്തിന് പോലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആമായ മൊത്തത്തിൽ ആളുകൾ കിട്ടുന്ന ഈ മസ്ലഹത്തിന് ഇത് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം ആ ഫത്വയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത്തരം കായിതകൾ നാം മനസ്സിലാക്കിയാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ കുടുക്കുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കൊരു വ്യക്തത ഉണ്ടാകാൻ നമുക്ക് സഹായിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള പല ഇഷ്കാലുകളും മാറാൻ കാര്യമുള്ള കാര്യമാണ്. ഈ സഹോദരങ്ങളെ, ഇത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള മസ്ലഹത്തുകൾ പറഞ്ഞല്ലോ, ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ല, മറിച്ച് ഇതിന് തെളിവുകളുണ്ട്. ഇതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. എല്ലാം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതിൽ ഒന്നാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അവർ പറയുകയാണ്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാതു ലൈലത്തിൻ ഫിൽ മസ്ജിദ് ഫസല്ല ബിസലാതിഹി നാസ് സുമ സല്ല മിനൽ ഖാബില ഫകസുറ നാസ്. അഥവാ റമദാനിലെ ആദ്യമായി തറാവീഹ് നിസ്കരിച്ച കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിസ്കരിച്ചു, കുറച്ച് ആളുകൾ ഉണ്ടായി. രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചു, കുറച്ചുകൂടി ആളുകൾ കൂടി. സുമ്മജ്തമഉ മിനൽ ലൈല സാലിസ ഔ റാബിഅ ഫലം യഖ്റുജ് ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മൂന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ നാല് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാനായിട്ട് മസ്ജിദിലേക്ക് വന്നിട്ടില്ല. ഫലമ്മ അസ്ബഹ് രാവിലെ ആയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖദ് റഅയ്തു അല്ലദീ സനഅ്തും നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വലം യംനഉനി മിനൽ ഖുറൂജി ഇലൈക്കും ഇല്ല അന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും. ഞാൻ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ എനിക്ക് തടസ്സമുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, ഇത് ഫർളാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ്. ഇത് ഫർളാക്കുമോ എന്നുള്ളത് ഭയപ്പെട്ടു എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോടൊപ്പം നിസ്കരിക്കുക എന്നുള്ളത് ഒരു മസ്ലഹത്താണ്. എന്നാൽ ഇത് ഫർളാക്കപ്പെടാതിരിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ മസ്ലഹത്താണ്. കാരണം ഇത് ഫർളാക്കപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടായി പോകും ഉമ്മത്തിന്. എല്ലാ ദിവസവും ഒരു 11 റക്കായത്ത് അല്ലെങ്കിൽ ഈ രണ്ട് റക്കായത്ത് ഒരുപാട് 11 മിനിമം നിസ്കരിക്കുക. നിസ്കരിക്കുക മൂന്ന് ദിവസവും 11 നിസ്കരിച്ചത്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാകും. അപ്പൊ അത് നിർബന്ധമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു മസ്ലഹത്ത്. അതിനു വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊഴിവാക്കി? ജമാഅത്തായി അവിടെ നിലനിന്നിരുന്ന, ജനങ്ങളുടെ താല്പര്യത്തിൽ നിലനിന്നിരുന്ന ആ തറാവീഹ് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പൊ വലിയൊരു മസ്ലഹത്ത്, അത് ഫർളാക്കാതിരിക്കുക എന്നുള്ള മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഇതവിടെ ഒഴിവാക്കുകയാണ്. ഇതേപോലെ ധാരാളം തെളിവുകൾ ഉണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഒരുപാട് തെളിവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്, ഹദീസുകളിൽ വന്ന പല സന്ദർഭങ്ങളും. സമയം കുറവായതിനാൽ വായിക്കുന്നില്ല. ഇനി ഈ കായിദയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിൽപ്പെട്ടതാണ്, നമുക്ക് ഉദാഹരണത്തിന് ഒരാൾ വുളു എടുക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ടാളുകളുണ്ട്, കുറച്ച് വെള്ളം അവിടെ ഉള്ളൂ, കുറച്ച് വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ആള് തന്നെ വിചാരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവയവങ്ങളും ഒരു തവണ കഴുകുകയാണ് എങ്കിൽ അയാൾക്ക് പൂർണ്ണമായി വുളു എടുക്കാൻ പറ്റും, കാല് വരെ കഴുകാൻ പറ്റും. അയാൾ ഓരോ അവയവങ്ങളും മൂന്ന് തവണ അല്ലെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയാണ് കഴുകുന്നത് എങ്കിൽ, മൂന്ന് തവണ വായിൽ വെള്ളം കയറ്റുന്നു, കുപ്പിളിക്കുന്നു, മുക്കിൽ കയറ്റുന്നു, ചീറ്റുന്നു, മുഖം കഴുകുന്നു, കൈകൾ കഴുകുന്നു, മുട്ടുൾപ്പെടെ ഒക്കെ മൂന്ന് തവണ കഴുകിയാൽ അയാൾക്ക് കാല് കഴുകാൻ വെള്ളം ഉണ്ടാവില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓരോ തവണ ഉപയോഗിച്ചിട്ട് കാല് വരെ കഴുകുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടുള്ളത്. കാരണം അവിടെ ഒരു മസ്ലത്തുൻ ഹാജിയാണ് അയാൾ തഹസീനയെക്കാളും മുൻ കൊണ്ടുവരേണ്ടത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, കായതകൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് ജീവിതത്തിൽ വരുന്ന കാര്യമാണ്. അത് ആ കാര്യം മനസ്സിലാക്കിയാൽ അയാൾ എന്ത് ചെയ്യണം, കാരണം ഒരു തവണ കഴുകാൻ നിർബന്ധമുള്ളൂ, ഫർളുള്ളത് ഒറ്റ തവണ കഴുകലാണ്, ബാക്കി രണ്ടോ മൂന്നോ തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ഇനി രണ്ടാളുണ്ട് എന്ന് വിചാരിക്കുക, ഒരാൾക്ക് വേണമെങ്കിൽ സുഖമായി മൂന്ന് തവണ കഴുകിയിട്ട് വുളു എടുക്കാം, രണ്ടാമത്തെ ആൾക്ക് വെള്ളം ഉണ്ടാവില്ല. ഈ ഫിഖ് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം, ഒരാൾ ഒരു തവണ കഴുകുക, രണ്ടാമത്തെ ആള് ഒരു തവണ കഴുകുക, അപ്പൊ ചിലപ്പോൾ മൂന്നാമത്തെ ഒരാൾക്കും കൂടി ആ വെള്ളം ഉപയോഗിക്കാം. അതല്ലാതെ ഒന്നാമത്തെ ആൾ മുഴുവൻ വെള്ളം ഉപയോഗിച്ച് മറ്റേ ആൾക്ക് വെള്ളം ഇല്ലാതാക്കുക എന്നതല്ല അവിടെ ചെയ്യേണ്ടത്. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ഉദാഹരണത്തിന് കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ ഫർളും സുന്നത്തും അയാൾക്ക് നിർവഹിക്കാനുണ്ട് എങ്കിൽ അയാൾ ഫർൾ ആദ്യം ആരംഭിക്കുക എന്ന കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിത്യജീവിതത്തിൽ വരുന്ന ഉദാഹരണങ്ങളാണ്, ഇത് നമ്മൾ പാലിക്കുക. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ കായിദയായി സഹോദരങ്ങളെ പറഞ്ഞത്, രണ്ട് മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നാൽ അത് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് രണ്ടും നമ്മൾ ചെയ്യുക, രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും മുന്തിയത് നമ്മൾ ചെയ്യുക, ഏറ്റവും മുന്തിയത് ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളും നമ്മൾ പറയുകയുണ്ടായി. ഇനി രണ്ടാമത്തെ കായിദ നമുക്ക് തുടങ്ങി വെക്കാം, ഇൻഷാ അള്ളാ ബാക്കി മറ്റൊരു ക്ലാസ്സിലോ മറ്റൊരു അവസരത്തിലോ നമുക്ക് പൂർത്തിയാക്കാം. രണ്ടാമത്തെ കായിദ ഇങ്ങനെയാണ്, ഇദാ തസാഹമത്തിൽ മഫാസിദ്, ഇതേപോലെ മഫ്സദത്തുകൾ ഒരുമിച്ച് വരികയാണ്, ഉർതുക്കിബൽ അഖഫു മിൻഹ, അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യപ്പെടണം. അപ്പൊ അതിന്റെ ആരംഭത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മഫ്സദത്തുകളുടെ അസലി നമ്മളതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മഫ്സദത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല, അതിനെ നമ്മൾ ഒഴിവാക്കണം. എത്ര മഫ്സദത്ത് കൂടിയാലും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ എല്ലാം നമ്മൾ ഒഴിവാക്കുക വേണം, അതിൽ യാതൊരു സംശയവുമില്ല, എല്ലാം മഫ്സദത്ത് നമ്മൾ ഒഴിവാക്കണം. പക്ഷേ രണ്ട് മഫ്സദത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മറ്റേത് നിൽക്കും, ഇത് ചെയ്താൽ ഇതുണ്ടാകും, ഈ സമയത്ത് ഏത് മഫ്സദത്ത് ഞാൻ ചെയ്തിട്ട് ഏത് ഒഴിവാക്കും എന്നതാണ് വിഷയം. അതാണ് ഈ വിഷയത്തിലുള്ള ഫിഖ്. അതാണ് നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഇൻകാറും മുൻകർ നടക്കാതിരിക്കുക, അഥവാ കള്ളുപിടിച്ചിരിക്കുന്ന ആളോട് അത് വിലക്കാതിരിക്കുക എന്നുള്ളത് ഒരു മഫ്സദത്താണ്, അത് വിലക്കണം, അതാണ് അവിടെ മഫ്സദത്ത്, വിലക്കാതിരിക്കുക എന്നുള്ള മഫ്സദത്താണ്. പക്ഷേ അവരോടത് പറഞ്ഞാൽ അവർ അതിനേക്കാളും വലിയ മഫ്സദത്ത് ഉണ്ടാക്കും, അള്ളാഹുവിനെ ചീത്ത പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയും, ദീനിനെ ചീത്ത പറയും, ചിലപ്പോൾ നമ്മളെയും ഉപദ്രവിക്കും. ഒരുപാട് മഫ്സദത്തുകൾ ഇപ്പുറത്തുണ്ട്. അപ്പോൾ അതിലാദ്യത്തെ മഫ്സദത്ത് അഥവാ ഇൻകാറും മുൻകർ നടത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്താൽ മതി, ആ സമയത്ത് അതിനെ മഫ്സദത്ത് എന്ന് പറയുകയും ഇല്ല, മറിച്ച് അത് മസ്ലഹത്താണ് എന്ന കാര്യം. അതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ആദ്യത്തിൽ മഫ്സദത്തുകളും എല്ലാം ഒരേ ദർജയിലല്ല എന്നതിന് വ്യത്യസ്ത തെളിവുകൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നേരത്തെ നിസ്കാരം, ബിർറുൽ വാലിദീൻ, ജിഹാദ് ഇങ്ങനെ മസ്ലഹത്തുകൾക്ക് തട്ടുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ തിന്മകളും ഒരേപോലെയല്ല, മഫ്സദത്തുകൾ പലതും പല ദർജയിലാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുഷ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, മരണപ്പെട്ട ഒരു വ്യക്തി അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പൊറുക്കുകയില്ല, ബാക്കിയുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹു പൊറുത്തു കൊടുക്കും. അപ്പൊ ശിർക്ക് ഏറ്റവും വലിയ മഫ്സദത്താണ്, അതിന്റെ താഴെയാണ് മറ്റുള്ള മഫ്സദത്തുകൾ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളോട് വിലക്കിയിട്ടുള്ള വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ മറ്റു പാപങ്ങൾ നാം നിങ്ങൾക്ക് മായ്ച്ചു കളയും. ഇപ്പൊ വൻപാപങ്ങൾ അതിന്റെ വേറെ ദർജയിലുള്ള മഫ്സദത്തുകളാണ്, അതിന്റെ താഴെയാണ് മറ്റു പാപങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ മഫ്സദത്തുകൾ അതേപോലെ ധാരാളം ദർജകളിലുണ്ട്, ഹദീസുകളിലും കാണാൻ സാധിക്കും. അല ഉനബ്ബിഉക്കും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ വൻപാപം ഞാൻ പറഞ്ഞു തരട്ടെയോ. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു തരണം എന്ന് സഹാബത്ത് പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ്. എന്നിട്ട് പറഞ്ഞു, വഖൗലു സൂർ ഔ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ വ്യത്യസ്ത ദർജയിലാണ്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും, അത് സമയത്ത് ഏത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ ഉദാഹരണം പറയാം, ഒരാൾക്കിവിടെ ഒരു കള്ളസാക്ഷ്യം പറഞ്ഞാൽ കള്ളസാക്ഷ്യം അയാൾക്ക് പറയേണ്ട അവസ്ഥ വരികയാണ്, മഫ്സദത്താണ്. കള്ളസാക്ഷ്യം അയാൾ പറയ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരാൾ പറയണം, നീ കോടതിയിൽ പോയി ഇന്ന കള്ളസാക്ഷ്യം പറയണം, ഇല്ല എങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അവിടെ കള്ളസാക്ഷ്യം പറയേണ്ടി വരും. എപ്പോഴൊഴി ആ കള്ളസാക്ഷ്യം മറ്റൊരാളുടെ കൊലക്ക് കാരണമാകാൻ പാടില്ല. ഇപ്പൊ രണ്ടാള് മറ്റാൾ ഇയാളെ കൊല്ലുന്നത് കണ്ടോ എന്നുള്ള കള്ളസാക്ഷിയാണ് വിഷയം മാറി. കാരണം ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വേറൊരു കൊല നടക്കും, വേറൊരു വിധി നടക്കും, അത് പാടില്ല. എന്നുവെച്ചാൽ നമ്മൾ പറയും. എന്നാൽ അവിടെ ഒരു സാമ്പത്തികമായിട്ട് ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഒരു 100,000 നഷ്ടപ്പെടും, അയാൾക്ക് നഷ്ടപ്പെടും. ഞാനത് ആ ഇയാളെ പൊളിച്ചത് എന്ന് കണ്ടിട്ടുണ്ട്. അയാൾ പറയണം, ഇത് നീ പറയണം, നീ ഇന്നതാണ് നടന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലായെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളെ കൊല്ലും, നിന്റെ ഭാര്യയെ കൊല്ലും, മക്കളെ കൊല്ലും. ഇത് നീ പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ ഇതിനെ വെറുതെ വിടും. ഇത് പറഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന മഫ്സദത്ത് എന്ന് പറയുന്നത് എന്താണ്? കള്ളസാക്ഷ്യം പറയുക എന്ന് പറയുന്നത് വൻപാപം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വലിയ മഫ്സദത്ത് ചെയ്യുന്നതിന്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കിത് അനുവദിക്കപ്പെടുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മഫ്സദത്തുകളെല്ലാം ഒരേ ദർജയിലല്ല മഫ്സദത്തുകൾ. ചിലത് വലുത്, ചിലത് കൂടിയ മഫ്സദത്തുണ്ട്, ചിലത് കുറഞ്ഞ മഫ്സദത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കായിദ പണ്ഡിതന്മാർ പറയുന്നു, തുതഹമ്മലു അഖഫുൽ മഫ്സദതൈനി ദഫ്അൻ ലിഅഅ്ലമിഹ. രണ്ട് മഫ്സദത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിലേറ്റവും ചെറുതിനെ നമ്മൾ സഹിച്ചിട്ട് മറ്റേതിനെ നമ്മൾ ഇല്ലാതാക്കണം. അലിസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ പറഞ്ഞതാണ്. അതേപോലെ ധാരാളം പണ്ഡിതന്മാർ അഥവാ എല്ലാ മദ്ഹബുകളിലും ഇത്തിഫാക്കുള്ള ഏക അഭിപ്രായമുള്ള കാര്യമാണിത്. അതല്ലാതെ ഇതൊരു പുതിയ വാദമല്ല, അതല്ലായെങ്കിൽ തെളിവില്ലാത്ത കാര്യവുമല്ല. മറിച്ച് ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഇൻഷാ അള്ളാ ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ ഹദീസുകളിൽ നിന്നുള്ള തെളിവുകളും നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ മുൻഗാമികൾ കാണിച്ചിട്ടുള്ള മാർഗവും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തതായി സഹോദരങ്ങളെ, തെളിവുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖളിറിന്റെയും അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തുൽ കഹഫിൽ. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫൻതലഖ ഹത്ത ഇദാ റക്കബ ഫി സഫീനതി ഖറഖഹ ഖാല അഖറഖതഹ ലിതുഗരിക അഹ്ലഹ ലഖദ് ജിത ശൈഅൻ ഇംറ. അവിടെ ഖളിർ പോയിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു കപ്പലിൽ കയറുകയാണ്. മൂസ അലൈഹിസ്സലാമിന് കൂടെയുണ്ട്. അദ്ദേഹം പോയി അവിടെ ഒരു മഫ്സദത്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് മഫ്സദത്ത്? അതിനൊരു ദ്വാരം ഉണ്ടാക്കുക എന്നുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതിനെ അറിയുന്നില്ല, കാരണം അദ്ദേഹം വഹീന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് ലഖദ് ജിഅ നിംറ, വലിയ കാര്യമാണല്ലോ, വലിയ അബദ്ധമാണല്ലോ ചെയ്യുന്നത് എന്ന് ആക്ഷേപിച്ച് പറയുകയും ഉണ്ടായി. കാരണം അത് മഫ്സദത്താണെന്നുള്ള തെളിവാണ്. കാരണം ഏതൊരു മനുഷ്യനും അറിയ, ഒരു ദ്വാരം ഉണ്ടാക്കുക എന്നുള്ളത് കപ്പൽ മുങ്ങിപ്പോകും. പക്ഷേ അദ്ദേഹം അവിടെ അള്ളാഹുവിന്റെ വഹീനാൽ മനസ്സിലാക്കിയ വലിയൊരു മഫ്സദത്ത് വേറെയുണ്ട്. എന്താണത്? ആ മഫ്സദത്ത്, അമ്മ സഫീനത്തു ഫകാനത്ത് ലിമസാകീൻ യഅമലൂന ഫിൽ ബഹരി ഫഅറത്തു അന ഈബഹ വകാന വറാഹും മലികു യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. സാധുക്കളായ കുറച്ച് ആൾക്കാരുടെ കപ്പലാണത്. അതിന് പിന്നിലൊരു രാജാവ് വരാനുണ്ട്. നല്ല കപ്പൽ കണ്ട് എന്ത് ചെയ്യും? രാജാവ് അത് എടുത്തു കൊണ്ടുപോകും. നല്ല ഓൾസും കണ്ടാൽ, ദ്വാരവും കണ്ടാൽ രാജാവ് അത് വിടും, പിന്നീട് അവർക്ക് ഇത് ശരിയാക്കാന്നേ ഉള്ളൂ. ഈ ഒരു മഫ്സദത്തുണ്ട്. അപ്പൊ രണ്ട് മഫ്സദത്തുണ്ട്, ഒന്ന് കപ്പലിന് ദ്വാരം ഉണ്ടാക്കുക എന്ന മഫ്സദത്ത്, രണ്ട് ഈ കപ്പൽ തന്നെ കൊണ്ടുപോകുക എന്നുള്ള മഫ്സദത്ത്. ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? കപ്പലിന് ദ്വാരം ഉണ്ടാക്കിയിട്ട് കപ്പൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം, ഖുർആനിൽ നിന്നുള്ള തെളിവാൻ. അതേപോലെ തന്നെ ഒരു കുട്ടിയെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊല്ലുകയുണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ലഖദ് ജിഅ നുക്ര, വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്, വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒന്നാമത് ഗൈബിയായ കാര്യമാണ്, ഒരാൾ കുട്ടിയെ കൊല്ലുകയാണ്. അപ്പൊ അതിന്റെ കാരണം അള്ളാഹുവിന്റെ വഹീനാൽ അദ്ദേഹം പറയുകയാണ്. ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളെ കുഫറിലേക്കും അതേപോലെയുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിലേക്കും നിർബന്ധിക്കും. മാത്രവുമല്ല, അള്ളാഹു തആല ഇതിനു പകരം ഖൈറായിട്ടുള്ള നല്ലൊരു കുട്ടിയെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവിടെ മഫ്സദത്ത്, കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ മഫ്സദത്താണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരാളെ ദീനിൽ നിന്ന് തന്നെ തെറിപ്പിച്ച് കളയുന്ന ഒരു കുട്ടിയായിട്ട് അത് മാറുകയാണെങ്കിൽ അത് വലിയ, അതിനേക്കാളും വലിയ മഫ്സദത്താണ്. ഇത് ദൈവിക കാര്യമാണ്, നമുക്കിനി ചെയ്യാൻ പറ്റൂല. നമ്മൾ ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് ഈ കാരണം നമുക്ക് പറയാൻ പറ്റൂല. ഇതൊരു തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞു, അതല്ലാത്ത നമുക്ക് കാണാം. ഇവിടെ ചെറിയ മഫ്സദത്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു മഫ്സദത്തിന് വേണ്ടിയിട്ട്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയമില്ലാത്തതുകൊണ്ട് ഹദീസിന്റെ അറബി വായിക്കുന്നില്ല, മസ്ജിദിലേക്ക് വന്നപ്പോൾ ഒരു അറബി വന്നു. അറബി വന്നിട്ട് മസ്ജിദിന്റെ ഒരു ഭാഗത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങി. സഹാബത്ത് എല്ലാവരും തടുക്കാൻ ഒഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖായിദ അവിടെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടഞ്ഞു, അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് ശേഷം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വലിയ മഫ്സദത്തുകൾ ഒഴിവാക്കാനാണ് പള്ളിയിൽ മൂത്രമൊഴിക്കുക എന്നുള്ള മഫ്സദത്തിന് അവിടെ അനുവദിച്ചത്. കാരണം ആ മഫ്സദത്തിനെ തടഞ്ഞാൽ അതിനേക്കാളും വലിയ മഫ്സദത്ത് ഉണ്ടാവും. അയാൾ മൂത്രമൊഴിക്കുന്നിടത്ത് അയാളെ തടഞ്ഞാൽ അയാളുടെ നജസ് മസ്ജിദ് മൊത്തമായിട്ട് തെറിക്കും. ഒരാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് പിടിച്ചു വെക്കുക എന്നുള്ളത് അയാൾക്കും വലിയ ദററുണ്ടാകും, അത് പാടില്ലാത്തതാണ്. മാത്രവുമല്ല അയാൾക്ക് മൊത്തം ആളുകളോട് വലിയ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകും. അത് അയാളുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. ഇതിനുശേഷം അയാൾ ഒരു ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ർഹംനി വ മുഹമ്മദ വലാ തർഹം അഹദ. അല്ലാഹു എനിക്ക് മുഹമ്മദിനും കാരുണ്യം ചെയ്യണം, വേറെ ആർക്കും കൊടുക്കരുത്. ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. കാരണം ഈ മഫ്സദത്ത് പിന്നീട് ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, കഴുകിയാൽ അത് കഴിഞ്ഞു. പക്ഷെ മറ്റേതൊന്നും ഒരുപാട് പ്രശ്നം വരും, മസ്ജിദ് മുഴുവനും കഴുകേണ്ടി വരും, ഇങ്ങനെ ഒരുപാട് പ്രശ്നം വരും. രണ്ടും മഫ്സദത്ത് വന്നപ്പോൾ ചെറിയ മഫ്സദത്ത് ഏതെങ്കിലും ഒന്നേ അവിടെ നടക്കുകയുള്ളൂ, രണ്ടും നടക്കാൻ പറ്റൂല. മൂത്രമൊഴിക്കുന്നിടത്ത് അയാൾ പിടിച്ചുകൊണ്ടുപോയി പുറത്തേക്ക് ഇടാൻ ഒരു വകുപ്പില്ല, അവിടെ ഒരു മഫ്സദത്ത് ഉണ്ടാകുകയാണ്. ഇതിനേക്കാളും വളരെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം പറയുന്ന വാക്കാണ്. യാ ആയിഷ ലൗല ഖൗമികി ലൗല ഖൗമുകി حديث احد بكفر لنقلت الكعبه فجعلت لها بابين باب يدخل الناس منه باب يخرجون عائشة ഈ ജനങ്ങളുണ്ടല്ലോ മക്ക ഫത്ഹിൽ ഒരുപാട് ആളുകൾ ദീനിലേക്ക് വന്നു. ഈ ആളുകളൊക്കെ പുതുതായി വന്ന ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിഞ്ഞതുപോലെ കഅബയെ അതിന്റെ അസ്ലിൽ അതിന്റെ അടിത്തറയിൽ ആദ്യത്തെ അടിത്തറയിൽ തന്നെ പണിയുമായിരുന്നു എന്നാണ്. പല സാധാരണക്കാര ആളുകൾക്കും അതറിയില്ല. കഅബ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ചതുര രൂപത്തിലല്ല, കഅബയുടെ ഷേപ്പ് യഥാർത്ഥത്തിൽ അതല്ല. മറിച്ച് എങ്ങനെയാണ് അത് ഉണ്ടായിട്ടുള്ളത്? വലിയ വെള്ളപ്പൊക്കവും മറ്റും വന്നപ്പോൾ കഅബ ഒന്നായിക പൊളിഞ്ഞുപോയി. ഖുറൈശികളുടെ കാലത്ത് തന്നെ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മാറ്റിപ്പണിയാൻ തുടങ്ങി. വലിയ കച്ചവടക്കാരാണ് ഈ മുശ്രിക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹറാമിലൂടെ ഉണ്ടാക്കുന്ന വരുമാനമാണ്, അത് അവർക്കറിയാം. ഹലാല് മാത്രം ഉപയോഗിച്ച് കഅബയെ നാല് രൂപത്തിലും പണിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ആ കഅബ മുഴുവൻ, അഥവാ ഹിജ്ർ ഇസ്മായിൽ എന്ന ആളുകൾ പറയുന്നത്, യഥാർത്ഥത്തിന് അതിന് പേരില്ല, പിന്നീട് വന്ന പേരാണ്, അതുകൂടി ഒരു അർദ്ധവൃത്താകൃതി കൂടിയുണ്ട്, അതുകൂടി തികക്കാനുള്ള കല്ല് ഹലാലായത് അവർക്കില്ല. അവരിങ്ങനെ പണിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞതുപോലെ അങ്ങനെ തന്നെ പണിയണം എന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് ഇത് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളാണ്. എന്താണ് അവിടെ ഉള്ള മഫ്സദത്ത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മുശ്രിക്കുകൾ പറയുന്ന വലിയ ആരോപണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പുതിയ ദീനുമായി വന്ന് കൊണ്ടുവന്ന ആളാണ്. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനൊന്നുമല്ല, അവരെപ്പോഴും ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു താല ഖുർആനിലുടനീളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലല്ല നിങ്ങൾ എന്ന് പ്രത്യേകം പറയുകയും ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിലാണ് എന്ന് നമ്മളോട് ആവർത്തിച്ച് പറയിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊളിച്ചിങ്ങനെ ചെയ്താൽ അവർ പറയുന്നതിനോട് ശരി വെക്കുന്ന അവസ്ഥ വരും. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് ആളുകൾ പറയാം. ആൾക്ക് ചരിത്രം പറഞ്ഞു കൊടുത്താലോ, തെളിവുകൾ കാണിച്ചു കൊടുത്താലോ സാധാരണക്കാർക്ക് പലതും മനസ്സിലാവുകയില്ല. അവർ ബാഹ്യമായി കാണുന്ന പ്രവൃത്തി, അപ്പോൾ ഇവർ പറയുന്നത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് മുർത്തദ്ദായി പോകുക എന്ന് പറയുന്ന വലിയ മഫ്സദത്ത് അവിടെയുണ്ട്. ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പലപ്പോഴും ഒന്നും അടിസ്ഥാനം പഠിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്ന് വരുന്ന ഫിത്നയിൽ അവർ ഒഴിച്ചു തിരിച്ചു പോകും. അപ്പോൾ ഒരുപാട് ആളുകൾ മുർത്തദ്ദായി പോകുക എന്ന ഫിത്നയെക്കാളും എന്ന മഫ്സദത്തിനേക്കാളും നല്ലത് കഅബ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിൽക്കുക എന്ന മഫ്സദത്താണ്. അല്ല, അത് മസ്ലഹത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ അത് മസ്ലഹത്തും കൂടിയാണ്. ഇതൊരു മഫ്സദത്താണ്, പക്ഷെ അതൊരു മസ്ലഹത്താണ്. കാരണം വലിയൊരു മഫ്സദത്തിന് ഒഴിവാക്കാൻ ഇത് ചെയ്താൽ അത് മസ്ലഹത്താണ്. ഇത് തന്നെയാണ് പണ്ഡിതന്മാർ ഇന്നും മസ്ജിദുൻ നബവിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിലുള്ള കുബ്ബ പൊളിക്കാതിരിക്കാനൊക്കെ തെളിവായി പറയുന്നത്. അല്ലെ, കുബ്ബ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ യോജിക്കുന്ന കാര്യമല്ല, മറിച്ച് വലിയ തെറ്റായ കാര്യമാണ്. കഅബ കെട്ടി ഉയർത്തുന്നത് പോലെ തന്നെ തെറ്റാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അഫ്വാൻ ഖബർ കെട്ടി ഉയർത്തുന്നതിന് പോലെ തന്നെ തെറ്റാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ആ ഖബറിലേക്ക് ആളുകളെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാര്യമാണത്, അല്ലെ? എല്ലാ ദർഗയിലും നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങാനും നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അല്ലാതെ തന്നെ പറയുന്നുണ്ട്. അല്ലാതെ തന്നെ അത് പറയൽ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്. ഇത് സൗദി ഭരണകൂടം ഇത് അതിനെ തകർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ തകർത്തു പൊളിച്ചു, ഇതൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. വലിയ ഫിത്ന ഉണ്ടാകും ഇസ്ലാമിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്ക്. വലിയ ചിലപ്പോൾ അവിടെ തന്നെ വലിയ കലാപങ്ങൾക്കും കലഹങ്ങൾക്കും വലിയ രക്തച്ചൊരിച്ചിൽ വരെ ചിലപ്പോൾ ഉണ്ടാകും. അത്രയും വിവരമില്ലാത്ത ആളുകളാണ് സാധാരണക്കാരായ ആളുകൾ. അവിടെയൊക്കെ പോകുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ജഹലാണ് അവർക്കുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അത് ആ ഒരു മഫ്സദത്താണ് നിൽക്കലാണ് അതിനേക്കാളും വലിയ മഫ്സദത്ത് വരുന്നതിനേക്കാളും നല്ലത്. അപ്പൊ രണ്ട് മഫ്സദത്തിൽ ആർക്കൊരു കുഴപ്പമില്ല, ആ കുബ്ബ തട്ടിയാൽ ആർക്കൊരു പ്രശ്നമില്ല എന്നാണെങ്കിൽ അത് രണ്ടും നീക്കണം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം വലിയ ഫിത്നയാണ് ഉള്ളത്. ഇപ്പൊ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒരുപാടുണ്ട്, ഒരുപാട് വിഷയത്തിൽ ഈ തെളിവുകൾ ഉണ്ട്. അതിൽ പെട്ടതാണ് ഖംറ്, കള്ള് നിരോധിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് വിളിച്ചു പറയാൻ പറഞ്ഞു, കള്ള് നിരോധിച്ചിട്ടുണ്ട് എന്നൊച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. ആ പറഞ്ഞ സമയത്ത് സഹാബത്ത് എല്ലാവരും തന്നെ അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കള്ള് മുഴുവനും ഒഴുക്കുകയുണ്ടായി. അത് മുഴുവനും മദീനയിലെ തെരുവോരങ്ങളിലും ഓവുചാലുകളിലും നിറഞ്ഞു എന്ന് കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് കള്ള് എന്ന് പറയുന്നത് നജസാണ്, ഖംറ് എന്നുള്ളത് നജസാണ്. ഈ നജസ് ഒഴുക്കുക എന്ന് പറയുന്നത് മഫ്സദത്താണ്. പക്ഷെ അതിനേക്കാളും വലിയ മഫ്സദത്താണ് കള്ള് ഹറാമാക്കിയതിനു ശേഷം അത് സൂക്ഷിക്കുക. അതെങ്ങാനും ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു താല ധിക്കരിക്കുന്ന വലിയ ഹറാമു ചെയ്യുന്ന അവസ്ഥ അവർക്കുണ്ടാകും. അള്ളാഹു ഹറാമാക്കിയതിനു ശേഷം വീണ്ടും ഹറാമു ചെയ്യുന്ന വലിയൊരു അവസ്ഥ ഉണ്ടാകും, ഉടൻ തന്നെ അത് മുഴുവനായിട്ട് ഒഴിവാക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവിടെ രണ്ട് മഫ്സദത്ത്, ഈ നജസ് ഒഴുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ഇത് കള്ളൊഴുക്കുക എന്നുള്ള മഫ്സദത്താണ് ഈ മഫ്സദത്തിനേക്കാളും നല്ലത് എന്നുള്ള നിലക്ക് അതിലൊന്നിനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിന് എപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന ചില അവസ്ഥകൾ മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതിൽ പെട്ടതാണ് ഒരാൾ, ഒരു വ്യക്തി വന്ന് നമ്മോട് കൊലപാതകം നമ്മളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ അയാൾ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളെ ഇന്ന് ആ വ്യക്തിയെ നീ കൊന്നിട്ടില്ല, സമയമായോ?